ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بسم الله الرحمن الرحيم ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين ولقد جئناهم بكتاب فصلناه على علم هدى ورحمة لقوم يؤمنون بهمان پٹا അധ്യക്ഷന അവരെ വേദിയിലിരിക്കുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നേതാക്കന്മാരെ മുസ്ലിം അമുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളുടെ മുമ്പാകെ പ്രഭാഷണം നടത്താൻ ഇന്ത്യയിൽ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം ഖുർആനും ഹദീസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ലോക മുസ്ലിങ്ങളുടെ വിശ്വാസാചാരങ്ങൾക്കെതിരെയുള്ള അവരുടെ മുരട് വെട്ടിമുറിക്കുന്ന ഒരു വമ്പിച്ച ത്യാഗമായിരിക്കും ഞാൻ ആദ്യമായി നിർവഹിക്കാൻ പോകുന്നത്. പ്രവാചകനായ മുഹമ്മദ് നബി ജനങ്ങളെ പഠിപ്പിക്കാൻ, വിശ്വാസമർപ്പിക്കാൻ, ദിനചര്യകൾ അർപ്പിക്കാൻ, നിർവഹിക്കാൻ പ്രമാണമായി എത്ര അവതരിപ്പിച്ചിട്ടുണ്ട്, ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ എന്നീ ചെറിയ കാര്യങ്ങൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ വാക്കിലൂടെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വസ്തുത മാത്രമേ പ്രവാചകനായ മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ വിഷയം വെച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഊന്നി പറയുകയാണ്. എന്റെ വിഷയം അതല്ല. എന്നിരുന്നാലും വല്ലവർക്കും ആ കാര്യങ്ങൾ ഓർമ്മിക്കുന്നില്ലെങ്കിൽ മാത്രം ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. ഈ വിഷയം ഞാൻ ഇവിടെ വെട്ടിത്തുറന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് കാര്യമായ മറുപടിയൊന്നും ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള ആശയം എന്താണ്, ആ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഞങ്ങൾക്ക് മറുപടി തന്ന പ്രാസംഗികൻ ഇവിടെ പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞങ്ങൾ ഊന്നി പറഞ്ഞ ഒരു വസ്തുത പ്രമാണം ഖുർആൻ കൊണ്ട് രണ്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്നതാണ്. അതായത് നമുക്ക് ലോക ജനങ്ങൾക്ക് സത്യസന്ദേശമായി അറിയിക്കപ്പെട്ടിട്ടുള്ള ദിവ്യ സന്ദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെയല്ലാതെ മറ്റു വല്ല നിലക്കും മുഹമ്മദ് നബി വഹിയായിക്കൊണ്ട് ജനങ്ങളെ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ അജ്ഞാതാരമായ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി കാണണം ഇങ്ങനെ ഇതിന് പുറത്ത് രണ്ടാമത്തെ ഒരു പ്രമാണമുണ്ട് എന്നുള്ള വസ്തുത. ഞങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ഖുർആന്റെ പുറത്തൊരു പ്രമാണമേ ഇല്ല എന്ന്. അതിനുള്ള തെളിവുകളും ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഖുർആനിൽ ഹദീസ് എന്ന പദം 28 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 28 സ്ഥലത്ത് പറയുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആൻ എന്ന ഈ ഹദീസ് മാത്രമേ നോക്കാൻ പാടുള്ളൂ, അതിനപ്പുറം ഒരു ഹദീസ് നോക്കരുത് എന്നുള്ളത്. അങ്ങനെ വല്ലവർക്കും വല്ല സംശയവുമുണ്ടെങ്കിൽ ഫൽയഅ്തൂബി ഹദീസ് മിസ്ലിഹി, ഇതുപോലുള്ള ഒരു ഹദീസ് നിങ്ങൾ കൊണ്ടുവരുവീൻ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഹദീസിന്റെ പുറത്ത് വേറെ ഏതൊരു ഹദീസിന്റെ പിന്നാലെയാണോ നിങ്ങൾ പോകുന്നത്? 45, 6, 77, 57, 185 ഈ നമ്പർ സഹിതം ഞങ്ങൾ പറയുകയുണ്ടായി. ഈ ഖുർആനെന്ന ഈ ഹദീസല്ലാതെ മറ്റൊരു ഹദീസും പ്രവാചകനായ മുഹമ്മദ് നബി ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിന് മറുപടി എന്നോണം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് എന്താണെന്നല്ലേ? പ്രവാചകനായ മുഹമ്മദ് നബി ആയിരക്കണക്കിന് സഹാബികളുടെ മുമ്പിൽ വെച്ച് ഹജ്ജത്തിൽ വിദായിൽ വെച്ച് പ്രസംഗിച്ചു അത്ര. നിങ്ങൾക്കിതാ രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കണം. അത് രണ്ടും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വൈവേശു പോകും. ഇങ്ങനെ ഒരു ഉദ്ധരണി പരിശുദ്ധ ഖുർആനിലൂടെ തെളിയിക്കാൻ സാധിക്കുമോ? രണ്ട് കാര്യം വിട്ടേച്ചു പോയിട്ടുണ്ട് എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഒരായത്തുകൂടെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. അംറൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം, അംറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം. അങ്ങനെ അംറൈനി എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണ വിഷയത്തിൽ ഖുർആനിൽ എവിടെയും ഒരു പദം പോലും പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രമാണ വിഷയം പറയുന്നവർക്ക് അംറൈനി എന്ന് പറയുന്നില്ല, മറ്റു വിഷയം പറയുന്നവർക്കുണ്ട്. അതായത് വഖലാ റബ്ബുക അല്ലാത്ത അബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇന്ദക കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുല്ലുഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ എന്നിത്യാദി പ്രമാണ വിഷയമല്ലാത്ത മറ്റു വിഷയം പറയുമ്പോൾ രണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് രണ്ടാൾക്കും നിങ്ങൾ നന്മ ചെയ്യണം, അവിടെയെല്ലാം രണ്ട് എന്ന പദമാണ് പറയുന്നത്. ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ രണ്ടിന് രണ്ടായി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പ്രമാണ വിഷയത്തിൽ ഒന്ന് എന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഏതൊരാൾക്കും കണ്ടെത്താൻ സാധിക്കും. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി എന്നല്ലാതെ ഫീഹിമാ എന്ന് കാണാൻ സാധ്യമല്ല. അതുപോലെ ഞാൻ ഇപ്പോൾ ഓതി വെച്ച ആയത്ത് ഈ ഒരു ഖുർആനും ഈ ഒരു ഖുർആൻ എന്ന ഹദീസ് അല്ലാതെ വേറെ ഏതൊരു ഹദീസിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഈ ഹദീസും ഹുമാ യുഅ്മിനൂൻ എന്ന് പറയണ്ടേ? എന്നാൽ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറയുകയുണ്ടായി അൻസല എന്ന പദം ഖുർആനിൽ 167 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഖുർആന്റെ പുറത്ത് ഇറക്കി എന്ന് പറയുന്ന ഒരു വാദം അല്ലാഹു ഖുർആനിലൂടെ സമർപ്പിച്ചിട്ടുണ്ടോ? ഈ ഖുർആൻ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഹുക്മ് എന്ന പദം 63 സ്ഥലത്ത് പറയുന്നുണ്ട്. അതിൽ എന്ത് പറയുന്നു? ഖുർആൻ കൊണ്ട് മാത്രമേ നിങ്ങൾ വിധിക്കാൻ പാടുള്ളൂ, ഖുർആന്റെ പുറത്ത് വേറൊന്നും വിധിക്കാൻ പാടില്ല. ഈ ഇറക്കിയത് കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ കാഫറാണ്, ഫാസിക്കാണ്, തമ്മാടിയാണ്. ഇറക്കിയതേതാണ്? അൻസല എന്ന പദങ്ങൾ നിങ്ങൾ മുഴുവനും പരിശോധിച്ചു നോക്കുക, ഖുർആൻ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്ന്. അതുപോലെ സത്യമായിട്ട് എന്താണ് അള്ളാഹു നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ളത്? ഈ ഖുർആനെ മാത്രമേ സത്യം എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ളൂ. ഹക്ക് എന്ന പദം 234 സ്ഥലത്ത് കാണാം. അന്നഹു ഹഖ്ഖു മിർ റബ്ബിഹിം, ഈ ഒരു ഖുർആൻ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഹക്കാണ് എന്നല്ലാതെ അന്നഹുമൽ ഹഖ്, ഖുർആനും ഹദീസും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഹക്കാണെന്ന് ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല. 234 സ്ഥലത്ത് ഖുർആനിൽ ഹക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചു നോക്കുക, ഒറ്റൊന്നിന് മാത്രമേ ഹക്കുണ്ടൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. 2, 54, 11, 17, 11, 291, 10, 53, 11, 17, 22, 7 എന്നിങ്ങനെ വളരെ അധികം സ്ഥലങ്ങളിൽ ഹക്ക് എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ ഹക്കുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ ഖുർആന്റെ പുറത്ത് ഹക്കുണ്ട് എന്ന ഒരു പദം പോലും ഖുർആനിലൂടെ കാണാൻ സാധ്യമല്ല. അതുപോലെ ഇൽമ് അറബി എന്ന് 94 സ്ഥലത്ത് പറയുന്നുണ്ട്. ഏതാണ് ഇൽമ്? ഈ ഖുർആൻ എന്ന ഇൽമല്ലാത്ത മറ്റൊരു ഇൽമും തേടിപ്പോവാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഇൽമ് മാത്രമേ നിങ്ങൾ തേടിപ്പോവാൻ പാടുള്ളൂ, അതിനപ്പുറം വല്ല ഇൽമുണ്ടോ എന്ന ചോദ്യമാണ് പടത്തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആമുഖമായി ഓതി വെച്ച ആയത്ത്. ആ ആയത്തിലേക്ക് ഞാൻ മടങ്ങുക. أصحاب الجنة نفيل ولينا من الماء أو مما رزقكم الله قالوا إن الله حرمهما للكافرين നരകക്കാർ സ്വർഗക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാശ്രയിൽ. അന്നഫീദു അലൈന മിനൽ മാ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഇത്തിരി വെള്ളം ഞങ്ങൾക്ക് തരുവീൻ. അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ രിസ്കിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് വല്ലതും തരുമോ? കാലൂ, അവിടെ വെച്ചവർ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ കാഫിരീൻ, അത് രണ്ടും സത്യനിഷേധികൾക്ക് നിഷിദ്ധമാണ്, അള്ളാഹു ഹറാമാക്കിയതാണ്, അള്ളാഹു നിങ്ങൾക്ക് തരരുത് എന്ന് കൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഓഹരിയിൽ നിന്ന് നിങ്ങൾക്ക് തരില്ല എന്നിട്ട് പറഞ്ഞു വരുന്ന ആയത്ത് എന്താണെന്നോ? എന്താണ് അവർ നരകത്തിലേക്ക് എത്താനുള്ള കാരണമെന്തോ? നാം അവർക്കൊരു കിതാബ് ഗ്രന്ഥം നൽകിയിരുന്നല്ലോ, ആ ഗ്രന്ഥത്തിൽ ഫസ്സൽനാഹു അലാ ഇൽമിൻ, എല്ലാ ഇൽമുകളും അതിൽ ഞാൻ ഫസ്സലാക്കിയിരുന്നു. എന്താണ് ഫസ്സല എന്ന വാക്കിനർത്ഥം? മുഞ്ചിതിർത്ത് പരിശോധിച്ചു നോക്കൂ. സമഗ്രമായി വിവരിച്ചിരിക്കുന്നു. സമഗ്രമായി വിവരിച്ച് ആ ഗ്രന്ഥം നോക്കിയാൽ പോരായിരുന്നു. കാരണം ഹുദൻ വറഹ്മത്തൻ, അനുഗ്രഹവും കാരുണ്യവും അതിലുണ്ടായിരുന്നു. ആർക്ക്? ലിക്കൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക്. അപ്പൊ സത്യവിശ്വാസികൾക്ക് സന്മാർഗവും റഹ്മത്തും അനുഗ്രഹവും ഏതിലുണ്ടായിരുന്നു? ആ ഖുർആനിലുണ്ടായിരുന്നു. അത് നോക്കിയാൽ പോരായിരുന്നു എന്ന ചോദ്യം സൂറത്തു ആറാഫിൽ പറയുകയാണ്. 7:52 ഉറച്ചു നോക്കുക. സൂറത്തു ആറാഫ് 52-ാമത്തെ ആയത്തിലൂടെ പറയുന്ന വാദം ഇതാണ്. അതായത് പരിശുദ്ധ ഖുർആനിൽ എല്ലാ ഇൽമുകളും എല്ലാ അറിവുകളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് സമഗ്രമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, മറ്റൊരു വിശദീകരണം തേടിപ്പോവേണ്ടതില്ല എന്ന വസ്തുതയാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ പോരേ എന്ന ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ തന്നെ ചോദിക്കുന്നത്. എവിടെ അവലം യക്തിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ് യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക റഹ്മതൻ വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ 29:51. അവലം യക്തിഹിം അവർക്ക് മതിയായതല്ലേ പോരേ അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ് നിനക്ക് ഇറക്കിയിട്ടുള്ള ഈ ഗ്രന്ഥം പോരേ ആ ഗ്രന്ഥത്തിൽ യുസ്ലാലേഹിം അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുന്ന ഈ ഗ്രന്ഥം അവർക്ക് പോരെ. കാരണമെന്താണ്? ഇന്ന ഫീ ദാലിക വിഷയമായിട്ടും ആ ഗ്രന്ഥത്തിലുണ്ട് ലറഹ്മതൻ വസിക്റാ ലിഖൗമി യുഅ്മിനൂൻ സത്യവിശ്വാസികൾക്കുള്ള ഉത്ബോധനവും അനുഗ്രഹവും ആ ഗ്രന്ഥത്തിലുണ്ട്. അതുപോരെ എന്ന ചോദ്യം മാത്രമേ പടത്തമ്പുരാൻ ചോദിക്കുന്നുള്ളൂ. അതിനപ്പുറം വല്ല പ്രമാണവും തേടിപ്പോവാൻ ഖുർആൻ എവിടെയും നിഷ്കർഷിക്കുന്നില്ല. അതുകൊണ്ട് ആ ഉറച്ച ഗ്രന്ഥം മാത്രം മതി എന്നാണ് പറയുന്നത്. ഈ ദിക്റിനെ നാം ആണ് ഇറക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്തു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാസിലൂൻ നാം ആണ് ഈ ദിക്റിനെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് വഇന്നഹു ലദിക്റുൻ ലക വലി കൗമിക ഫസൗഫ തുസ്അലൂൻ ഈ ദിക്റ് നിനക്കുമുള്ളതാണ്, നിന്റെ ജനതക്കുള്ളതാണ്. അതുകൊണ്ട് നീ അതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. ആരോടാണ് പറയുന്നത്? പ്രവാചകനായ മുഹമ്മദ് നബിയോടാണ് പറയുന്നത്. എങ്കിൽ നമുക്ക് എല്ലാവർക്കും ബാധകമാണ്, കാരണം ഈ ദിക്റി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഈ ദിക്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇന്ന ഹൂ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനപ്പുറം ദിക്റുണ്ടെങ്കിൽ, ഉദ്ബോധനമായിട്ട് രണ്ടെണ്ണമുണ്ടെങ്കിൽ ഇന്ന ഹുമാ എന്ന് പറയണ്ടേ? കാരണം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് പ്രവാചകനായ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ചു അത്രേ. തറക്കിക്കും അമ്രീൻ ഗന്ധതില്ലോ മാതമസത്തും ബിഹിമാ എന്ന പദം, ബിഹിമാ എന്ന് രണ്ടെണ്ണം എന്ന പദം പറഞ്ഞതും അള്ളാന്റെ വഹിയ മുഖേനയാണ് നബി പ്രസംഗിക്ക. ഖുർആനിലൂടെ പറഞ്ഞതോ അതും അള്ളാന്റെ വഹി? ഇങ്ങനെ രണ്ട് വഹി ഉണ്ടാകാൻ പാടുണ്ടോ? വഹിയിൽ വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടുണ്ടോ? ഖുർആനിലെ നൂറുകണക്കിന് ആയത്തിന് ഘടകവിരുദ്ധമായി പാരയായിക്കൊണ്ടാണ് ആ ഹദീസ് വന്നിരിക്കുന്നത്. ഖുർആനിൽ എവിടെയും ഹുമ എന്ന പദം പ്രമാണ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ അങ്ങനെ ഒരു പ്രയോഗം അവിടെ വന്നു? പ്രവാചകൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രവാചകൻ പ്രസംഗിച്ചിരിക്കാം. എന്തായിരിക്കും? തറക്കത്തേക്കും അം നന്ദനല്ലോ മാ തമസ്തക്കും ബിഹി അങ്ങനെ ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ടോ? ഒരൊറ്റ കാര്യം നിങ്ങൾ കിട്ടേച്ചു പോകുന്നു, അതിനെ നിങ്ങൾ മൃഗം പിടിക്കണം, അത് മൃഗം പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വൈവേച്ചു പോകും എന്ന പദം പ്രസംഗിച്ചിരിക്കാം. എന്നാൽ പ്രവാചകൻ പറഞ്ഞ ആ പദം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നല്ലേ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതി വെക്കുന്ന സമ്പ്രദായം ആർക്കുമില്ല. കാരണം ഖുർആനല്ലാതെ മറ്റൊന്നും എഴുതരുത്, ഖുർആൻ മാത്രമേ എഴുതാവൂ എന്ന് നിഷ്കർഷിച്ചതുകൊണ്ട് അവർ എഴുതി വെച്ചില്ല. അതുപോലെ തന്നെ അതിനൊരു മുഖവിലക്കെടുക്കുകയും ചെയ്തില്ല. ഇങ്ങനെ റസൂൽ പ്രസംഗിച്ചു എന്നത് അവർക്ക് പ്രശ്നമല്ല, കാരണം ഖുർആനിലുള്ള വിഷയേ റസൂൽ പ്രസംഗിക്കുകയുള്ളൂ. എന്നാൽ പ്രവാചകന്റെ മരണശേഷം 200-250 കൊല്ലം കഴിഞ്ഞതിനു ശേഷം ഹദീസ് ക്രോഡീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നല്ലേ? ഇന്നഹു എന്ന പദം ഹുമാ എന്നായിരിക്കാം തിരിഞ്ഞു വന്നിട്ടുള്ളത്. കാരണം ഇന്നഹുമാ എന്നൊരു പദം റസൂൽ അവിടെ പറയില്ല. കാരണം ഖുർആനിലെ നൂറുകണക്കിന് ആയത്തിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് റസൂൽ പദം അവിടെ പറയുന്നില്ല. എങ്ങനെ അവിടെ ഹുമാ എന്ന് വന്നത്? നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം, ചിന്തിക്കണം, ഗവേഷണം നടത്തണം. എങ്ങനെ ഹുമാ എന്ന പദം അവിടെ വന്നത്? ഖുർആനിൽ കാണാത്ത ഒരു ഹുമാ കൊണ്ട് വിശ്വസിക്കാൻ പാടില്ല. ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, അങ്ങനെ രണ്ടെണ്ണം എന്നൊരു പദം ഖുർആനിലൂടെ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. അതുപോലെ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഹദീസുകൾ വന്നത് എന്നതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഹദീസുകൾ നബിയുടെ കാലഘട്ടത്തിൽ ഹദീസ് എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കരുത് എന്ന നിഷ്കർഷത എന്തായിരുന്നു? മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഖുർആൻ അല്ലാതെ മറ്റൊന്നും തന്നെ എന്റെ അടുക്കൽ നിന്നും എഴുതി വെക്കരുത് എന്ന ഈ നിബന്ധന ഉള്ളതിനാൽ അവർ ഖുർആൻ അല്ലാതെ മറ്റൊന്നും എഴുതി വെച്ചില്ല. അങ്ങനെ ആ ഖുർആനിൽ മാത്രം താല്പര്യം കാണിക്കുകയും അത് മാത്രം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നൊരു സമൂഹമായി വന്നു. അങ്ങനെ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലിയുടെയും കാലഘട്ടത്തിൽ എല്ലാം തന്നെ ഈ ഖുർആൻ മാത്രം പ്രമാണമാക്കി ജീവിച്ചു പോന്നു. അവർക്ക് ഖുർആൻ മാത്രം മതി, ഖുർആന്റെ പുറത്ത് വേറൊന്നും നോക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇല്ലാണോ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നു, ഞാനിത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന്. എത്ര സ്ഥലത്ത്? 100-120 സ്ഥലത്ത് പറയുന്നു ഖുർആൻ സമഗ്രമായി വിശദീകരിച്ചിട്ടുണ്ട്, ഇനി അതിലേക്ക് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, ഇതുപോലെ എന്ന് ചോദ്യം. ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ സഹാബികൾ മറ്റൊരു പ്രമാണത്തിന്റെ പിന്നാലെ പോയില്ല. എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം പ്രവാചകൻ ആ കാര്യത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്, ഈ കാര്യത്തിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്നിങ്ങനെ പരതി നോക്കി അന്വേഷിച്ചു പല കാര്യങ്ങൾക്കും വിശ്വാസത്താക്കാൻ നോക്കി. അങ്ങനെ ഹദീസിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നല്ലേ, മുആവിയയുടെ കാലഘട്ടത്തിലാണ് ഹദീസിന്റെ ഉത്ഭവം വരുന്നത്. എങ്ങനെ? ഈ ഖുർആനെ എങ്ങനെയെങ്കിലും പൊടിക്കണം, തകർക്കണം എന്ന ഗൂഢതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഖുർആനെ പൊളിക്കാൻ എന്തുണ്ട് മാർഗം, അതിന് പാരപണിയാൻ എന്തുണ്ട് മാർഗം, അതിന് ബദലായിക്കൊണ്ടൊരു ഹദീസിന്റെ ശൃംഖല ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യവും വകുപ്പും നോക്കിക്കൊണ്ട് നടക്കുകയും അങ്ങനെ അവർ പലതരത്തിലുള്ള ഹദീസുകൾ ഉണ്ടാക്കുകയും ചെയ്തു. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഹദീസുകൾ ഉണ്ടാക്കി. രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ ഹദീസുകൾ ഉണ്ടാക്കി. ഇങ്ങനെ പല വർഷങ്ങളിലൂടെ ഹദീസുകൾ ഉണ്ടാക്കി. അതിന്റെ മുഖ്യ സൂത്രധാരൻ ആരായിരുന്നു? മുആവിയയും മുആവിയയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അബൂ ഹുറൈറ. മുആവിയ എന്ത് ചെയ്തു? അബൂ ഹുറൈറയെ ഇതിന് കാര്യത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ അബൂ ഹുറൈറയും 800 ശിഷ്യന്മാരും അവരാണ് ഈ ഹദീസ് ധാരാളം നബിയുടെ പേരിൽ ധാരാളം ഹദീസുകൾ ഉണ്ടാക്കാൻ പോയത്. കാരണം പ്രവാചകനായ മുഹമ്മദ് നബി അമ്മയെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പഠിപ്പിച്ചതിന്റെ 4.5 വിഷയം അബൂ ഹുറൈറ ജനങ്ങൾ പഠിച്ചു. നാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന ഓരോ ഘടകങ്ങളും ഈ അബൂ ഹുറൈറ പഠിപ്പിച്ചതാണ്. അബൂ ഹുറൈറയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള 800 പേരും. കാരണം ഈ അബൂ ഹുറൈറ എന്ന് പറയുന്ന ആ വ്യക്തി മുഹമ്മദ് നബിയുമായിട്ട് 3 പരിചയമായ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 3.5. അദ്ദേഹം ഹൈബർ യുദ്ധത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. ഹൈബർ യുദ്ധം നടക്കുന്നത് ഹിജ്റ 7 ഹൈബർ യുദ്ധത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഈ അബൂ ഹുറൈറ എന്തു ചെയ്തു? നബിയുടെ കൂടെ കൂടി ജീവിച്ചു. അങ്ങനെ 3 ജീവിതത്തിനിടയിൽ മുഹമ്മദ് നബിയിൽ നിന്നും കേട്ടതും അറിഞ്ഞതും ആണെന്ന് പറയുന്ന 5347 ഹദീസിന്റെ അബൂ ഹുറൈറയ്ക്ക്. അങ്ങനെ ഈ അബൂ ഹുറൈറയ്ക്ക് എവിടുന്ന് ഈ 3 കൊണ്ട് ഇത്രയധികം ഹദീസുകൾ കിട്ടി എന്ന ചർച്ച അന്ന് കാലഘട്ടത്തിൽ തന്നെ സഹാബികൾക്കിടയിൽ വിഷയമായി. അങ്ങനെ അവർ ചോദിച്ചു, അബൂ ഹുറൈറയോട് മാത്രം റസൂൽ ഇപ്രകാരം പറയുന്നില്ലോ, അത് മുഴുവൻ ഉൾക്കൊള്ളാൻ ശരിയല്ല, കുറെ കള്ളത്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായം അന്നുണ്ടായിരുന്നു. എന്നിട്ട് അന്നത്തെ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അബൂ ഹുറൈറ കുറച്ച് ഓവറായി സംസാരിക്കുന്നുണ്ട് ഹദീസിന്റെ കാര്യത്തിൽ എന്ന അഭിപ്രായം സഹാബികളുടെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. എന്നാൽ അന്ന് പ്രവാചകനോടുകൂടെ ഹിജ്റ പോവുകയും ഹിജ്റയിൽ പങ്കെടുക്കുകയും ഹിജ്റ തിരിച്ച് മടങ്ങി വരികയും എല്ലാ നിലക്കും റസൂലിനോടൊപ്പം നടന്നിരുന്ന അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിങ്ങനെയുള്ള ആൾക്കാർ, 20 പരിചയമുള്ള ഇവരെല്ലാം ഉണ്ടായിട്ടും അവരുടെ അടുക്കൽ നിന്ന് 20, 30, 50, 100, 150 എന്നിങ്ങനെ 150 താഴെയുള്ള ഹദീസുകൾ മാത്രമേ ഇത്രയും വലിയ മഹാന്മാരുടെ അടുക്കൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നബിയുടെ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുക്കൽ നിന്നാണ് അധിക ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അനസ് ബിൻ മാലിക് ചെറിയ കുട്ടിയാണ്. ഇത്രയും ചെറിയ കുട്ടി, നബി മരിക്കുമ്പോൾ വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള ഈ അനസ് ബിൻ മാലിക്കിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 1000 ഹദീസുകൾ. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് ആരാണ്? ഇബ്നു അബ്ബാസും അതേ രീതിയിൽ നബി വരിക്കുമ്പോൾ 10 ഒരു കുട്ടിയാണ്. ഇബ്നു അബ്ബാസ് നബി വരിക്കുമ്പോൾ 10 എന്ന് ബുഖാരിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാം. ഇബ്നു അബ്ബാസ് പറയുകയാണ്, നബി മരിക്കുമ്പോൾ എനിക്ക് 10 എന്ന്. ഈ ഇബ്നു അബ്ബാസിൽ നിന്നും 1500 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഖുർആനിന്റെ വ്യാഖ്യാതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസിനെ, അതായത് ഈ ആയത്തിന് ഇന്ന വ്യാഖ്യാനം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് റസൂലിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയത് ഇതാണ്
എന്ന് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാരാണ്? ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നിരിക്കുന്നു, അതായത് റസൂലിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറയുകയും മറ്റൊരാൾ കേൾക്കുകയും അങ്ങനെ 200 ജില്ലാണ് കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു വസ്തുതയാണ്. ഇത്രയും ചെറിയ മൈനറായിട്ടുള്ള 10 വയസ്സായിട്ടുള്ള ആ കുട്ടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നം ഖുർആന്റെ വ്യാഖ്യാനം എന്ന നിലയ്ക്ക് ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് സ്വീകരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ചോദ്യം അതാണ്, അതൊരു വിഷയം. അതുപോലെ തന്നെ അബൂ ഹുറൈറയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ അബൂ ഹുറൈറയുടെ പേരിൽ തന്നെ പല അഭിപ്രായമുണ്ട്. 30 അഭിപ്രായമാണ്, 40 അഭിപ്രായം. അബൂ ഹുറൈറയുടെ പേരിൽ 40 അഭിപ്രായം. എന്താണ് അയാളുടെ പേരിൽ പോലും അന്ന് കൃത്യമായിട്ട് എഴുതി വെക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ പോകട്ടെ, ഇത്രയും വലിയൊരു മഹാൻ മരിച്ചത് എന്നാണെന്ന് പോലും ചരിത്രകാരന്മാർ എഴുതിയിട്ടില്ല. ഇവർ പറയുന്നത് ചരിത്രം വളരെ ശുദ്ധമാണ്, ക്ലിയറാണ്, വ്യക്തമാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു മഹാൻ എന്നാണ് മരിച്ചത് എന്ന് പോലും കൃത്യമായിട്ട് അറിയുന്നില്ല. ഹിജ്റ 57-ലാണെന്നും ഹിജ്റ 58-ലാണെന്നും ഹിജ്റ 59-ലാണെന്നും പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആര്? അബൂ ഹുറൈറ വെച്ച്. എന്നിട്ട് ഈ അബൂ ഹുറൈറയുടെ അടുക്കൽ നിന്നും വന്നിട്ടുള്ള ഈ ഹദീസുകൾ എത്രയോ? 5347. എന്നിട്ട് ഈ അബൂ ഹുറൈറ പറയുകയാണ്, എന്താ പറയുന്നതോ, എനിക്ക് പ്രവാചകനായ മുഹമ്മദ് നബിയിൽ നിന്നും 2 പാത്രം മറവ് കിട്ടിയിരുന്നു. അതിൽ 1 പാത്രം മാത്രമേ ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, 2-ാമത്തെ പാത്രം ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ 2-ാമത്തെ പാത്രം പഠിപ്പിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് അബൂ ഹുറൈറ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ജനങ്ങൾ എന്നെ കൈകാര്യം ചെയ്യും എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ എന്നെ കൈകാര്യം ചെയ്യും, എന്നെ കൊന്നു കളിയും എന്ന് പേടിച്ചിട്ടും ചെയ്തില്ല. റസൂല് പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നാണ് അബൂ ഹുറൈറ പറയുന്നത്. ഇത്രയും കാര്യം റസൂൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വഹി, അങ്ങനെ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വഹിയാണ് ഖുർആനും ഹദീസും എന്നാണ് മഹാഭൂരിവശം പണ്ഡിതന്മാരും ഇവിടെ അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ വഹിയിൽ പകുതി വീങ്ങുകയും പകുതി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൊടും ചതിയല്ലേ അബൂ ഹുറൈറ ചെയ്തത്? കൊടും ചതി, വഞ്ചന. കാരണം ഉത്തരവാദിത്ത ലംഘനം. ഇങ്ങനെ ഉത്തരവാദിത്ത ലംഘനം നിർവഹിച്ചിട്ടുള്ള അബൂ ഹുറൈറയിൽ നിന്നും ബുഖാരി എന്ത് ചെയ്തു? ആ ഹദീസും റിപ്പോർട്ട് ചെയ്തു, പ്രവാചകന്റെ അടുക്കൽ നിന്ന് 2 പാത്രം കിട്ടിയിരുന്നു, ഒന്നേ ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, എന്തേ മറ്റത് പഠിപ്പിക്കാൻ എന്ന് ജനങ്ങൾ ചോദിച്ചപ്പം ഞാൻ ജനങ്ങളെ പേടിച്ചുകൊണ്ട് 2-ാമത്തത് പറഞ്ഞില്ല. അതും ബുഖാരി തന്നെയാണ് ആ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ബുഖാരി ഇമാം അത്രമാത്രം സൂക്ഷ്മത നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തു വേണം? അബൂ ഹുറൈറയിൽ നിന്ന് ഒരൊറ്റ ഹദീസും സ്വീകരിക്കാൻ പാടില്ല. എന്തു വേണം? അള്ളാഹുവിന്റെ റസൂൽ ഉത്തരവാദിത്തപ്പെട്ട് എന്നെ ഏൽപ്പിച്ച ആ ബാധ്യത ഉണ്ടല്ലോ, ജനങ്ങളെ പേടിച്ചിട്ടും ഉണ്ടാതിക്കാൻ പാടില്ല, മുഴുവൻ കേട്ട് പറയും എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറയിൽ നിന്ന് അന്ന് വാങ്ങേണ്ടിയിരുന്നില്ലേ? എന്നാൽ അബൂ ഹുറൈറയും ബുഖാരിയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എത്ര കൊല്ലത്തെ ഗ്യാപ്പാ? 200 കൊല്ലത്തിന്റെ അടുത്തുള്ള ഗ്യാപ്പുണ്ട്. ഇനി ആ ഗ്യാപ്പ് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞതാ. ഇങ്ങനെ അതുകൊണ്ട് ഇനി ബുഖാരി ഇമാമിന്റെ ചരിത്രം കൂടി സംക്ഷിപ്തമായി പറയാം. ബുഖാരി ഇമാം ആരാണ്? 3-ാം നൂറ്റാണ്ടിലാണ് ബുഖാരി ഇമാം വരുന്നത്, അതായത് പ്രവാചകനായ മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം 3-ാം നൂറ്റാണ്ടിലാണ് ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് റഷ്യയിലെ ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്ത്, സമർക്കത്തിനടുത്ത് ബുഖാറ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സ്ഥലത്ത് നിന്നാണ് ബുഖാരി ഇമാം വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി, മാതാവ്. അങ്ങനെ മാതാവിന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലേക്ക് വരേണ്ട മക്കത്തേക്ക് വരാം. അങ്ങനെ മക്കയിൽ വന്നപ്പോൾ ബുഖാരി ഇമാമിന് താല്പര്യം പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചര്യകൾ പൂർണ്ണമായി എനിക്കൊന്ന് പഠിക്കണം, അതിനെന്താണ് മാർഗം, ഞാനൊന്ന് ഇവിടെ നിന്ന് ആ കാര്യങ്ങൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് പഠിക്കാൻ മനക്കുകയും ഉമ്മാനെ നാട്ടിലേക്ക് വേറൊരാളുടെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അള്ളാഹു വേറെ ഏതായാലും എനിക്ക് പറയാനുള്ളത്, എന്നിട്ട് ബുഖാരി നബി എങ്ങനെ ജീവിച്ചു എന്ന വസ്തുത ഓരോരുത്തരോടായി ചോദിക്കുകയാണ്. എങ്ങനെയാണ് പ്രവാചകൻ ആ കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ളത്? നമസ്കാരത്തിൽ വധു കൊടുക്കുമ്പോൾ കൈ ആദ്യമാണോ കഴുകിയത്? തല എത്ര വട്ടം തടവി? മുഖം എങ്ങനെ കഴുകി? എന്നിങ്ങനെ ചെറിയതും വലുതുമായ പല പ്രശ്നങ്ങളും സഹാബികളോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. സഹാബികളോടല്ല, അന്നുള്ള ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി ഹൃദയത്തിൽ വെക്കും. അപ്പോൾ അവർ ചോദിച്ചു, അല്ല നിങ്ങൾ ഹൃദയത്തിൽ വെച്ചാൽ മതിയോ, ഇതൊന്ന് ഗ്രന്ഥത്തിലാക്കണ്ടേ? അപ്പോൾ ബുഖാരി പറയാണ്, എനിക്ക് ഹൃദയത്തിൽ മതി, ഗ്രന്ഥത്തിലാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഞാൻ പറയല്ല, ബുഖാരിയുടെ മുഖദ്ദിമ എടുത്ത് ഒന്ന് മറച്ചു നോക്കാം, ആർക്കും കിട്ടും. ബുഖാരിയുടെ മുഖദ്ദിമ ഒന്ന് എടുത്തു നോക്കിയിട്ട് മറച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് ബുഖാരി ഇമാം ഈ ഗ്രന്ഥം ക്രോഡീകരിച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും. എന്നിട്ട് പറയാണ്, എനിക്ക് കിട്ടിയ ഓരോ ഹദീസുകളും ഞാനൊരു ഹദീസിന് തേടിപ്പോകുമ്പോൾ അങ്ങനെ എന്റെ അടുക്കൽ വന്ന് വല്ലവരും ഹദീസ് പറയുകയും ഹദീസ് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകൾ മുഴുവനും തള്ളും. അതുപോലെ തന്നെ അവന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കളവോ ചതിയോ വഞ്ചനയോ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഹദീസ് ഞാൻ സ്വീകരിക്കാറില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഹദീസിന്റെ ഘടനയും പറയാം. അങ്ങനെ ഹദീസ് കിട്ടി. ഹദീസ് കിട്ടിയിട്ട് എന്ത് ചെയ്തു? ഹദീസ് കിട്ടിയിട്ട് എന്താ ചെയ്തെന്നറിയോ? പ്രവാചകനായ മുഹമ്മദ് നബി മരിച്ചു പോയിട്ട് 200 കൊല്ലം കഴിഞ്ഞു. ആ മരിച്ചുപോയ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മക്ബറയിൽ ചെന്നിട്ട് ഖബറിന്റെ ചുറ്റും 7 വട്ടം ചുറ്റും. പിന്നെന്ത് ചെയ്യും? നബി പ്രസംഗിച്ച മെഹ്റാബിന്റെ അടുക്കളും 7 വട്ടം ചുറ്റും. എന്നിട്ട് ഓരോ ഹദീസുകളും ഇങ്ങനെ കേട്ട് മനസ്സിലാക്കിയ ഹദീസുകൾ ഹിഫ്ലില്ലെന്ന് രേഖപ്പെടുത്തി എഴുതിപ്പിച്ച് അങ്ങനെ പോരുവാൻ. ഇങ്ങനെയാണ് ബുഖാരി ഇമാം ഈ ഗ്രന്ഥങ്ങൾ കൊടുക്കുന്നത്. ഒരു ഹദീസ് കേട്ടാൽ കണ്ടാൽ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യുന്നവരോ, ബുഖാരി ഇമാമിന്റെ സൂക്ഷ്മത തത്വ എഴുതി വെക്കുകയാണ്. എങ്ങനെ എഴുതിയിട്ട്? ആദ്യമായിട്ട് 2 മുഴുകൊടുക്കും, എന്നിട്ടോ 2.5 റക്അത്ത് നമസ്കരിക്കും. 2.5 റക്അത്ത് നമസ്കരിച്ചിട്ടേ ഓരോരുത്തരുടെ അടുക്കൽ നിന്നും ഹദീസുകൾ സ്വീകരിക്കാറുള്ളൂ എന്ന് ബുഖാരി ഇമാം മുഖദ്ദിമയിൽ എഴുതി. സഹോദരന്മാരെ, ഇത്രയധികം ഖുറാഫാത്തുകൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചത് ആരാണ്? ഈ രീതിയിലുള്ള ഹദീസ് പണ്ഡിതന്മാരാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പ്രവാചകനായ മുഹമ്മദ് നബി ഖുർആനിലോ ഹദീസിലോ എവിടെങ്കിലും വരുത്തിൽ പറഞ്ഞിട്ടുണ്ടോ, എന്റെ വഹീ ഖുർആനാവട്ടെ ഹദീസാവട്ടെ ആരെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്യണമെങ്കിൽ വുദു എടുത്ത് 2.5 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മരിച്ചുപോയ മുഹമ്മദ് നബിയുടെ ഖബറിൽ 7 പ്രാവശ്യം ചുറ്റണമെന്ന് മുഹമ്മദ് നബി ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ? മിഹ്റാബിൽ ചുറ്റണമെന്ന് മുഹമ്മദ് നബി ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിലും ഹദീസിലും പറയാത്ത ഒരു ഖുറാഫാത്ത് ബുഖാരി ഇമാം എന്തിനാ അവിടെ നടപ്പിലാക്കി? ഇതൊക്കെ ഓരോ ചുരുപ്പ് ഷീറ്റുകളാണ്, ഓരോ ധാരകളാണ്. കാരണം പൊതുജനങ്ങളെ കയ്യിലെടുക്കാൻ എടുക്കുന്ന ഓരോ ആയുധം ബുഖാരി ഇമാം എടുത്ത ആയുധമാണ്. ഏതൊരു നമസ്കാരം ഫിറ്റാക്കിയാൽ എന്തായി? ഹൈ ബുഖാരി ഇമാം ഇത്ര വലിയ എത്തൊക്കെ കണ്ട മനസ്സിലായിരുന്നു. 2.5 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് അത് വിസ്തൃതിന്. ഒരു വിധിയത്ത് കൊണ്ടുവന്നിട്ടാണ് ബുഖാരി ഇമാമാണ് ചെയ്തത്, അതാരും ചിന്തിക്കുന്നില്ല. പുതിയ ഒരു വിധേയത്ത് കൊണ്ടുവന്ന് അതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അത് ഭാര്യമാവുന്ന അവിടെ നിസ്കാരം ചെയ്തോ, നല്ല മനുഷ്യനാണ് എന്ന് സത്യത്തിൽ കൊടുക്കും. അതുപോലെ തന്നെ ബുഖാരി ഇമാം ഒരു ഹദീസ് കേട്ടാൽ മനസ്സിലാക്കിയാൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചിട്ടേ സ്വീകരിക്കാറുള്ളൂ. 6 മാസം യാത്രയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി, അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, പശുവിന് അല്ല ഒരു ഒട്ടകത്തിന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ചതിയിലൂടെ പുല്ല് കൊടുക്കുന്നു. അതായത് ഒരു പുല്ലൊടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് ഒട്ടകത്തിനത്. ഒട്ടകം കയറൂരിപ്പോയി. ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്, അതായത് ഒട്ടകത്തിന് ഈ പുല്ല് കൊടുക്കണം എന്ന ഉദ്ദേശമല്ല, ഒട്ടകത്തെ പിടിക്കണം എന്ന തന്ത്രമാണ്. അങ്ങനെ ബുഖാരി ഇമാം 6 മാസം പോയി ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരാളെടുത്ത് ഒരു ഹദീസിന്റെ നിന്ന് കേട്ടു പോവാം. അങ്ങനെ അവിടെ ചിലപ്പോൾ കൊലയിങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ കണ്ട കാഴ്ച എന്താണോ, അയാളിങ്ങനെ ആ ഒട്ടകത്തിന്റെ ചതിയിലൂടെ പിടിക്കുന്നുണ്ട്. ആ മനസ്സിലാക്കി, അയാളെ കുറിച്ച് മനസ്സിലാക്കി. ഇത് ശരിയില്ല, പോണല്ല. ആ ഒട്ടകത്തെ ചതിച്ച മനസ്സിലാണ് അയാൾക്ക് അത് ചെയ്യത്തില്ല, കടങ്ങിപ്പോന്ന. അതുകൊണ്ട് ഇവര് വലിയ സൂക്ഷ്മത നോക്കിയിരുന്നു എന്നുള്ളതിൽ തെളിവറിയാനാണ്. സഹോദരന്മാരെ, ആ സമയത്ത് ഒട്ടകത്തിന് പുല്ല് കൊടുക്കുന്ന ചതി നടത്തുന്ന സമയത്താണ് എത്തിയത്, അതുകൊണ്ടത് സ്വീകരിച്ചില്ലെന്നല്ലുള്ളൂ. പക്ഷേ ആ സമയത്ത് അയാൾ കൊലയമ്പലി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് ചാരിച്ചാണ് ഡ്രൈവറാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അപ്പം ആ അതിശീകരിച്ചു പോരൂലേ? എന്തോ ഒരു ഭാഗ്യവശാൽ ആ സമയത്ത് അങ്ങനെ ഒരു പണി എടുക്കുമ്പോഴാണ് വരുന്നത്. അല്ലാതെ എന്താണ് ഈ ബുഖാരിക്ക് ഇയാളെ കുറിച്ചുള്ള പരിചയം? ഇനി ബുഹാരിക്ക് ഈ ആളെ കുറിച്ച് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ, അതിന് ശേഷമുള്ള ആൾക്കാരെ കുറിച്ച് വന്ന പരിചയം ഉണ്ടോ? ഇതിനാണ് സനദ് എന്ന് പറയുന്നത്. ഇവര് സനദ് നോക്കണം. സനദിന് സഹീഹുണ്ട്, കളവുണ്ട്, കള്ളത്തരമുണ്ട്, അങ്ങനെ സനദ് നോക്കിയിട്ട് സ്വീകരിക്കാവൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. നമ്മളെ ഓരോരുത്തരെയും എടുത്ത് കയ്യിലെടുക്കുന്ന ഒരു മാർഗമാണ് സനദ് സഹീഹായി വന്ന് സഹീഹായ ഹദീസ് എന്നൊക്കെ പറഞ്ഞ നാല് സഹീഹുകൾ പറഞ്ഞിട്ട് അവതരിപ്പിക്കും. സഹോദരന്മാരെ, ഒരു സനദ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ സനദ് മാത്രം. ബുഖാരിയിൽ നിങ്ങളൊരു ഹദീസ് കേട്ടാൽ, അല്ലെങ്കിൽ മുസ്ലിമിനൊരു ഹദീസ് കേട്ടാൽ, അബൂദാവിനൊരു ഹദീസ് കേട്ടാൽ, സാധാരണക്കാരായിട്ടുള്ള നാടക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയും പറയുന്നത് അതേപടി അബൂ ഹുറൈറയോ ആയിഷയോ കേൾക്കുകയും എന്നിട്ട് അവർ ബുഖാരിയോട് പറയുകയും ചെയ്ത് ബുഖാരി അത് വ്യക്തമായി എഴുതി നമ്മളെ പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിലാക്കിയെന്ന് അവർ വെപ്പ്. എന്നാൽ അതല്ല ഹദീസിന്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കിക്കൊളി. ബുഖാരി ഇമാമിന് ഒരു ഹദീസ് കിട്ടണമെങ്കിൽ 200 കൊല്ലം മുമ്പ് മരിച്ച മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് എത്തുന്ന ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയിൽ നല്ലവരുണ്ടാവാം, കള്ളന്മാരുണ്ടാവും, ചതിയന്മാരുണ്ടാവും, വഞ്ചകന്മാരുണ്ടാവും, ആരാണ് എന്ന് ബുഖാരിക്കൊരു ഉറപ്പില്ല. എന്തുറപ്പാണിത്? ബുഖാരിക്ക് ചിലപ്പോൾ ബുഖാരിന്റെ അടുത്ത നാളെ ഉറപ്പുണ്ടാവും. അതിനപ്പുറമുള്ളത് അറിയോ ഇല്ല. പല ഹദീസ്, എല്ലാ ഹദീസിലും സനദ്, ഞാൻ ഒരു ഹദീസ് മാത്രം പറയാം, കാരണം ആദ്യമായിട്ട് വന്ന ഹദീസ് അത്രേ പറയുള്ളൂ. ആദ്യമായി വന്ന ഒരു ഹദീസ് മാത്രം. ഏതാണ് ആദ്യമായി വന്ന ഹദീസ്? ഇവര് പറയുന്ന കണക്ക് പ്രകാരം ആദ്യമായി വന്ന ഹദീസ് എന്താണ്? ഇഖ്റഇ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന സൂറത്ത് വന്നത് മുതൽക്കാണല്ലോ നബിക്ക് വഹി ആരംഭിക്കുന്നത്. അപ്പൊ നബിക്ക് വഹി ആരംഭിക്കുന്ന അന്ന് മുതൽക്കാണല്ലോ പ്രവാചകത്വത്തിലൂടെ വരുന്ന ഹദീസ് തുടങ്ങുന്നത്. അതിന് മുമ്പുള്ളത് ഹദീസ് അല്ലാന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അവരും പറയുന്നത് നമ്മൾ പറയും. ശരി, ആ ഒരൊറ്റ ഹദീസിന്റെ തനത് മാത്രം പറയും. ആ ഹദീസ് നമുക്ക് കിട്ടണമെങ്കിൽ കിതാബു തഫ്സീർ ബാബു 1 4953 പരിശോധിച്ചു നോക്കാം. അതിൽ പറയാണ് ഹദ്ദസനി യഹിയ ബിനു ബുഖൈർ ഹദ്ദസന ലൈസ് അൻ ഉഖൈൽ അൻ ഇബ്നു ഷിഹാബ് എന്നിങ്ങനെ പരമ്പര വരികയാണ്. അതായത് ഇതാണ് സംഗതി, ഞാൻ എഴുതി വെച്ചതാ. അതായത് ഹദ്ദസനി യഹിയ ബിനു ബുഖൈർ, യഹിയ ബിനു ബുഖൈർ എന്നോട് പറഞ്ഞിരിക്കുന്നു. ആര്? ബുഖാരി ഇമാം പറയാണ് എന്നോട് പറഞ്ഞത് യഹിയ ബിനു ബുഖൈർ ആണ്. അപ്പൊ ഈ ബുഖാരി ഇമാമിന് യഹിയ ബിനു ബുഖൈറിനെ മാത്രമേ കണ്ടുപരിചയമുള്ളൂ, കേട്ടുപരിചയമുള്ളൂ, സ്വഭാവപരിചയമുള്ളൂ. അതിനുശേഷം വരുന്നവരൊന്നും ബുഖാരി ഇമാം കാണുന്നില്ല. പിന്നെ വരുന്നവരെ കാണുന്നതെന്ന് അതിന്റെ അടുത്തുള്ള ആൾക്കാർ വരികയാണ്. യഹിയ ബിനു ബുഖൈറിനോട് ആരാണ് പറഞ്ഞത്? ഹദ്ദസന ലൈസ്, ലൈസാണ് ഞങ്ങളോട് ഈ പറഞ്ഞത്. ആരാണ് ലൈസിനോടത്തേക്ക് കിട്ടിയത്? അൻ ഉഖൈൽ, ഉഖൈലിനെ തൊട്ടാണ് കിട്ടിയത്. അൻ ഉഖൈൽ എന്ന് പറഞ്ഞാൽ എന്താണോ, ഉഖൈൽ പറഞ്ഞത്രേ എന്ന് കേട്ട്, ഉഖൈലിന്റെ അടുക്കൽ നിന്ന് നേരിട്ടില്ല. അൻ അനത്ത ഹദീസ് എന്ന് പറഞ്ഞു. അൻ ഉഖൈൽ നിന്നാണ്, ഉഖൈലിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് കേട്ടതല്ല, ഉഖൈലിന്റെ അടുക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യത്രേ എന്നുള്ള ഈ റിപ്പോർട്ടിന്റെ അടുത്തിൽ 4 കൂടിയതാണ് അൻ ഉഖൈൽ. അതല്ല അൻ ഉഖൈൽ എന്നാണ്, ഉഖൈലിന്റെ അടുക്കൽ നിന്നാണ് എന്നും ഹദീസ് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞു. ശരി, ഈ ഉഖൈലിന്റെ അടുക്കൽ നിന്നാണ് എന്ന് സംഭവിക്കാം. അൻ ഉഖൈൽ, ഉഖൈലിന്റെ അടുക്കൽ നിന്ന് കേട്ടു. അൻ ഇബ്നു ഷിഹാബ്, ഉഖൈലിനോട് കിട്ടി. ഇബ്നു ഷിഹാബിന്റെ അടുക്കൽ നിന്ന് കിട്ടി. ഇബ്നു ഷിഹാബിനോട് കിട്ടി. വഹദ്ദസനി സയ്യിദ് ബിൻ മർവാൻ, എനിക്ക് സയ്യിദ് ബിൻ മർവാന്റെ അടുക്കൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. സയ്യിദ് ബിൻ മർവാനോട് കിട്ടിയത്. ഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്, എനിക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസിന്റെ അടുക്കൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസിന്റെ അടുത്താണ് കിട്ടിയത്. അഹബർന അബൂ സാലിഹ്, എനിക്ക് അബൂ സാലിഹ് ആണ് ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അബൂ സാലിഹ് പറയാണ് കാല ഹദ്ദസനി അബ്ദുല്ലാ, എന്നോട് അബ്ദുള്ളയാണ് ഈ വിവരം പറഞ്ഞിട്ടുള്ളത്. ആൻ യൂനിസ്, യൂനിസിനെ തൊട്ട്, അബ്ദുള്ള കൊടുത്ത് കിട്ടി. യൂനിസിന്റെ അടുക്കെന്നാ കിട്ടിയത്? യൂനിസിന് കൊടുത്ത് കിട്ടി. കാല അഹബറനി ഇബ്നു ഷിഹാബ്, എനിക്ക് ഇബ്നു ഷിഹാബാണ് ഈ റിപ്പോർട്ട് തന്നിട്ടുള്ളത് എന്ന് യൂനിസ് പറയുകയാണ്. എന്നിട്ട് പറയാണ് അന്ന ഉർവത്ത് ബിൻ സുബൈർ, അന്ന ഉർവത്ത് ബിൻ സുബൈർ, ഉർവത്ത് ബിൻ സുബൈറാണ് ഇബ്നു ഷിഹാബിനോട് ഈ വിവരം പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? അഹ്ബറഹു, അയാളോട് പറഞ്ഞു. അന്ന ആയിഷ സൗജുൻ നബി, നബിന്റെ ഭാര്യയായ ആയിഷ ഉർവത്ത് ബിൻ സുബൈറിനോട് പറഞ്ഞതായി കേട്ടിരിക്കുന്നു എന്ന് ഈ പോകുന്ന ഈ പരമ്പരകളിലൂടെ പറഞ്ഞിട്ട് ബുഖാരിയിലേക്ക് എത്തിപ്പെടുന്നതാണ് ഹദീസ് എന്ന് പറഞ്ഞ സാറ ആദ്യം മനസ്സിലാക്ക. എന്നിട്ട് കാലത്ത് പറയുകയാണ്, കാന അബ്ബുരമാ പുതിയ ബി റസൂൾ യസ്വാദിക്കാഭിന്നവും, ഇങ്ങനെ നീണ്ടുപോകാൻ ഹദീസ്. ആ ഹദീസ് ഞാൻ പറയില്ല, എനിക്ക് ഹദീസ് സമർപ്പിക്കാനല്ല ഉദ്ദേശം. ആദ്യമായി പ്രവാചകനി എങ്ങനെയാണ് വഹി കിട്ടിയത് എന്നോ, ആദ്യമായി സ്വപ്നത്തിലൂടെ സത്യസന്ധമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് എന്തു ചെയ്യുന്നു, ഇറാഗുഹയിലേക്ക് പോയി. അങ്ങനെ ഇറാഗുഹയിൽ കുറെ താമസിച്ചു. അങ്ങനെ അവിടെ നിന്നും ജിബ്രീൽ എന്നൊരു മലക്ക് വന്നു. ജിബ്രീൽ വന്നിട്ട് എന്ത് ചെയ്തു, ഞെക്കി പിടിച്ചി എന്ന് പറഞ്ഞു. മാനവികാരി, ഞാൻ ഓതുകയില്ല എന്ന് റസൂൽ പറയുകയും ചെയ്തു. പിന്നെയും പറഞ്ഞു, ഇക്രേ മാനവികാരീൻ, ഇക്രേ മാനവികാരീൻ എന്ന് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്ന ഹദീസ്. സഹോദരന്മാരെ, ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുഹമ്മദ് നബിയുടെ അടുക്കൽ നിന്ന് ഇക്രേ 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 എന്ന മൂന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ആ മൂന്ന് ഇക്രവും വേണം. ഖുർആനിൽ എവിടെയെങ്കിലും മൂന്ന് ഇക്ര ഉണ്ടോ? ലോകത്തുള്ള ഏതെങ്കിലും ഖുർആനിൽ മൂന്ന് ഇക്ര ഉണ്ടോ? അപ്പൊ ജിബ്രീൽ മുഖേന കൊണ്ടുവന്ന വഹയിൽ രണ്ട് ഇക്ര വെട്ടിക്കളഞ്ഞു ആര് എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടില്ല. മൂന്ന് പ്രാവശ്യം ജിബ്രീൽ ഇക്ര ഇക്ര എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ ഓതുകയില്ല ഓതുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയുകയും ചെയ്തു. മുഹമ്മദ് നബിന്റെ വേണ്ട എന്നോ ഖുർആനിലുള്ള ഇക്ര ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ കൽമിൻ ഇൻസാന മിൻ അലഖ് എന്നിങ്ങനെ വരുന്നു. ഇതൊക്കെ ഓരോരുത്തർ ഓരോ പശ്ചാത്തലം ഉണ്ടാക്കുകയാണ്. ആദ്യം വന്നത് ഇക്രാണ്, അവസാനത്തത് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചരിത്ര പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. ഖുർആനിൽ അങ്ങനെ ആദ്യം വന്നത് ഇക്രാണെന്നൊന്നും ഖുർആനിൽ നിന്ന് മനസ്സിലാകാൻ സാധ്യമല്ല. അങ്ങനെ ഇക്ര ഓതി എങ്ങനെട്ട് ആ ചെറു, അതായത് എനിക്ക് ആ വിഷയങ്ങളിലേക്കല്ല കടത്തി. അപ്പൊ ഹദീസിന്റെ സ്വഭാവം ഇതാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയിൽ നിന്നും 230 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന ബുഖാരിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇതുപോലെ കുറെ പരമ്പരകളിലൂടെ പോരണം. ഇത് ബുഖാരിയുടെ ചരിത്രം. അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം പറയാൻ എനിക്ക് സമയമില്ല. ഇനി എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവര് ബുഖാരിയെ പോലെ തന്നെ അബൂദാവൂദ്, ഇബ്നു മാജ, മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം 204 ഹിജ്റ 204 മുതൽ 261 കാലഘട്ടത്തിൽ ജനിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനടുക്കൽ 4000 ഹദീസുകൾ സഹീഹായി കിട്ടി. 300,000 ഹദീസിൽ നിന്ന് 4000 ഹദീസ് സഹീഹാക്കിയ. അതുപോലെ ബുഖാരി ഇമാമോ 600,000 കള്ള ഹദീസുകളിൽ നിന്ന് എന്ത് ചെയ്തു, 6,000 ഹദീസുകൾ സഹീഹായി കിട്ടി. അതുപോലെ തന്നെ അബൂദാവൂദ് കാലഘട്ടം 202-255 കാലഘട്ടത്തിൽ 500,000 നിന്ന് 4,800 ഹദീസാണ് സഹിയായി കിട്ടിയിട്ടുള്ളത്. അതുപോലെ തിർമിതി ഏഷ്യയിലെ ബൽഖ പട്ടണത്തിലെ നിന്നാണ് അദ്ദേഹത്തിന്റെ ജനനം. 267 തിർമിതി മരിച്ചു പോകുന്നത്. നസായി 215 മുതൽ 303 അദ്ദേഹത്തിന്റെ മരണം. ഇബ്നു മാജ 207 മുതൽ 275 വരെ. ഇതിനെല്ലാമാണ് സിഹാഹു സിദ്ധ എന്ന് പറയുന്നത്, അതായത് 6 സത്യസന്ധമായ പ്രമാണ ഗ്രന്ഥങ്ങൾ എന്നാണ് ഇതിനർത്ഥം. ഈ 6 ഗ്രന്ഥങ്ങളുടെയും ഉത്ഭവം 200 കൊല്ലങ്ങൾക്ക് ശേഷം 3-ാം നൂറ്റാണ്ടിലാണ് എന്നതാണ് വസ്തുത. അത് മാത്രവുമല്ല, ഇവര് അനറബികളുമാണ്, അറബികളുമല്ല. അനറബികളുടെ അടുക്കൽ നിന്ന്, അതായത് അറബി ഭാഷ പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്തതിനടിസ്ഥാനത്തിലൂടെ വന്നിട്ടുള്ള മഹാന്മാരാവട്ടെ പണ്ഡിതന്മാരാവട്ടെ ഖുർആനെ പൊളിക്കാൻ വന്ന വർഗമാവട്ടെ എങ്ങനെയായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഖുർആന്റെ പുറത്ത് പ്രമാണമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ഖുർആനിലെ ഓരോ തത്വങ്ങൾക്കും പാര പണിയുന്ന പണിയാണ് ഈ ഹദീസുകൾ മുഴുവനും ചെയ്തിട്ടുള്ളത്. ആ വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത്. അതായത് ഖുർആനിൽ ഒരു തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തത്വത്തിന് ഘടകവിരുദ്ധമായി ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓരോന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഖുർആനിലൂടെ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഖുർആനിലൂടെയല്ലാതെ ഒരു വിഷയത്തിലും അന്വേഷണം നടത്തേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ ഏതൊരു കാര്യത്തിൽ ശിക്ഷാവിധികൾ പറഞ്ഞിട്ടുണ്ടോ, നന്മകൾ പറഞ്ഞിട്ടുണ്ടോ, ആ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു, ഏതാണ് ആയത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരായത്ത് കൂടി നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചു പോയി. പ്രസംഗിച്ചതിന് ശേഷം ഇതിന് മറുപടി തന്നിട്ടുള്ളത് എന്താണെന്നോ, അവർ ഓതി വെച്ചു ഈ ആയത്ത്, യൗമയുള്ളാലുമുലായത് അക്രമികൾ വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. യക്കൂലവൻ പറയും, റസൂലിന്റെ കൂടെ ഒരു മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ എന്ന് വിരൽ കടിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ മാത്രം പ്രമാണം മതി, റസൂലിനെ വേണ്ട എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഇവിടെ. അവർ ഖേദിക്കേണ്ടി വരും. അന്ന് അവിടെ നിന്ന് പറയും, റസൂലിന്റെ കൂടെ ഒരു മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ എന്ന് പറയും. അതുകൊണ്ട് ആ ദിവസത്തെ സൂക്ഷിച്ചോളി. വിരൽ കടിക്കേണ്ടി വരുന്ന, ദുഃഖിക്കേണ്ടി വരുന്ന, ഖേദിക്കേണ്ടി വരുന്ന ആ ദിവസം വരുന്നതിന് മുമ്പ് തൗബ ചൊല്ലിക്കൊണ്ട് ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങിക്കോളി എന്ന് ഞങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് ഇവിടെ ഒരു മൗലവി പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിനുശേഷമുള്ള ആയത്ത് അദ്ദേഹം ഓതിയില്ല, കരുതി കൂട്ടി ഓതാതിരുന്നതാണ്. കാരണം അതിനുശേഷമുള്ള ആയത്ത് ഓതിയാൽ അവർ കുട്ടുങ്ങും. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള റസൂലിന്റെ കൂടെയുള്ള മാർഗം ഏതാണ്? അതിനുശേഷം പറയാണ് റസൂലിന്റെ കൂടെ ഉള്ള മാർഗം. ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ ഇങ്ങനെ ഹലീലാക്കി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. കാരണം ആ ഹലീൽ ചെയ്തത് എന്താണെന്നോ, എന്റെ സുഹൃത്ത് ചെയ്തത് എന്താണെന്നോ, ഈ ദിക്രിൽ നിന്നും അവൻ എന്നെ വഴിതെറ്റിച്ചു. ഈ ഖുർആനിൽ നിന്നും അവൻ എന്നെ വഴിതെറ്റിച്ചത് കൊണ്ടാണ് ഞാൻ ഈ നരകത്തിൽ എത്തിപ്പെടേണ്ടി വന്നത് എന്നാണ് അവൻ പറയുന്നത്. കാരണം എനിക്ക് ഈ സത്യം വ്യക്തമായതിനു ശേഷം പിശാച് മനുഷ്യനെ ചതിക്കൊണ്ട് കൊണ്ടുപോയി ചെന്നെത്തിച്ചിടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഖേദിക്കുന്നൊരു ഖേദമുണ്ട്. വഖാല റസൂൽ, എന്താണ് ഇവർ ഈ നരകത്തിലേക്ക് എത്താനുള്ള കാരണമെന്നല്ലേ, ബുഹാരി നോക്കാത്തത് കൊണ്ടല്ല, മുസ്ലിമിന്റെ പിന്നാലെ പോവാത്തത് കൊണ്ടല്ല, നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചില്ല എന്ന കേദമല്ല അവിടെ വെച്ചും പറയുന്നത്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ജനത ഈ ഖുർആനെ തള്ളിക്കളഞ്ഞു എന്നാണ് പ്രവാചകൻ അവിടെ വെച്ച് പറയുക. പ്രവാചകൻ പറയാനുള്ള മറുപടി എന്താണ്? ഞാൻ ഈ ഖുർആനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു പോന്നിരുന്നു. പക്ഷേ എന്റെ ശേഷം അവർ എന്താ ചെയ്തത്? ഈ ഖുർആനെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഖുർആന്റെ പുറമെ വേറെ ഒരു പ്രമാണത്തെ വിഷയത്തെ കുറിച്ചും ഖുർആൻ പ്രതിപാദിക്കുന്നില്ല. ഇവിടെ 25:30 നിങ്ങൾ പരിശോധിച്ചു നോക്കുക, സൂറത്തുൽ ഫുർഖാൻ. അങ്ങനെ അവർ നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? അത് നമുക്ക് നോക്കാം. എന്താണ് നരകം, എന്താണ് സ്വർഗം, അതുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. ഇവിടെ ഒരു ആക്ഷേപമുണ്ട്. അതായത് ഇവർ അഹ്ലുൽ ഖുർആൻ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നെല്ലാം പേരിൽ ഒരു സംഘം വന്നിരിക്കുന്നു. അവർ വെട്ടിച്ചുരുക്കുന്ന ഒരു ടീമാണ്. നമസ്കാരം വെട്ടിച്ചുരുക്കി, നോമ്പാണെങ്കിൽ അതിലേറെ ചുരുക്കി, സക്കാത്താണെങ്കിൽ അതും പരിമിതപ്പെടുത്തി എന്നെല്ലാം ആക്ഷേപിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കെതിരിൽ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിൽ എന്താണോ നിങ്ങളോട് സൂക്ഷിക്കാൻ, സൂക്ഷ്മത പുലർത്താൻ പറഞ്ഞത്, ആ സൂക്ഷ്മത പുലർത്തണം എന്നതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അതിലപ്പുറം ഒരു സൂക്ഷ്മതയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു സംസാരമേ ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഏതൊരു വിഷയത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം പഠനം നടത്തുക എന്നുള്ളതാണ്. ഖുർആനിൽ നരകം എത്ര പറഞ്ഞിട്ടുണ്ട്, സ്വർഗം എത്ര പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? ആരും പരിശോധിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഖുർആനിൽ പറഞ്ഞ നരകം ഏതാണ്? ഞാൻ ഏതാനും വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഖുർആനിൽ അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് 74 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. ഏത് കാര്യത്തിനാണ് വേദനാജനകമായ ശിക്ഷയുള്ളത് എന്ന് ഖുർആനിൽ 74 സ്ഥലത്ത് പറഞ്ഞു. അദാബൻ അലീമ, മഹത്തായ ശിക്ഷയുണ്ട്, 19 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. അദാബൻ മുഹീന, നിന്ദ്യമായ ശിക്ഷയുണ്ടെന്ന് 17 സ്ഥലത്ത് പറഞ്ഞു. അദാബൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ടെന്ന് 21 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. അതുപോലെ അദാബൻ നാർ, അന്നാർ, അവരാണ് നരകാവകാശികൾ എന്നിങ്ങനെ 112, 112, 115 125, 130 ഖുർആനിൽ നരകത്തെ കുറിച്ച് പറഞ്ഞു. അദാബിനെ കുറിച്ച്, അദാബുന്നാർ. പിന്നെ ജഹന്നം, അതുപോലെ ജഹന്നം എന്ന് പറഞ്ഞാൽ അതും നരകം, കഠിനമാശിച്ച നാറു ജഹന്നം എന്നിങ്ങനെ ജഹന്നം എന്ന പദം 75 സത്ത് ഖുർആനിൽ പറഞ്ഞു. നാറു ജഹന്നം എന്നത് 9 സത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചീത്ത, ഏതാണ് ചീത്ത എന്ന് 43 സ്ഥലത്ത് ആ പദം പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. നിങ്ങൾക്ക് ആർക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന, അങ്ങനെ മൊത്തം 355 സ്ഥലങ്ങളിൽ ഈ ഖുർആനിൽ നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അതിനെ, അതുപോലെ സ്വർഗത്തെ കുറിച്ചും പറഞ്ഞു. സ്വർഗത്തിന്റെ പദം എന്താണ്? ജന്നത്ത്. 68 സ്ഥലത്ത് ജന്നത്ത് എന്ന പദം പറഞ്ഞു. ജന്നാത്തും തജ്രീമിൻ തഹ്തിൽ അൻഹാർ, ആരാണ് ആ പ്രായഭാഗങ്ങളിൽ കൂടെ നദികൾ ഒഴുകുന്ന ആ സ്വർഗത്തോപ്പുകൾ കിട്ടുന്നത് എന്ന വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് 31 സത്ത് ഖുർആൻ പറയുന്നുണ്ട്. അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് 14 സത്ത് ഖുർആൻ പറയുന്നുണ്ട്. അജ്റുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്കാണ് പ്രതിഫലം എന്ന് 85 സത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് 13 സത്ത് ഖുർആൻ പറയുന്നുണ്ട്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് 11 സത്ത് ഖുർആൻ പറയുന്നുണ്ട്. മഗ്ഫിറത്ത് എന്ന് 28 സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഖുർആനിലൂടെ ഖുർആന്റെ മഹത്വം, ആരാണ് നരകാവകാശി ആരാണ് സ്വർഗാവകാശി എന്ന് കണ്ടെത്താൻ മറ്റൊരു പ്രമാണം നോക്കി പോവേണ്ടതില്ല. അതായത് നമുക്ക് സ്വർഗത്തേക്ക് എത്തണോ നരകത്തേക്ക് എത്തണോ, നിങ്ങൾ അധികം പ്രമാണങ്ങളുടെ പിന്നാലെ പോവേണ്ടതില്ല. എവിടെ നോക്കിയാൽ മതി, ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന വസ്തുത എന്താണോ ആ വസ്തുത പ്രകാരമേ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും തിരിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ള ഓർമ്മ, കാരണം ഖുർആൻ അത്ര പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ കാര്യത്തിലാണ് നരകമുള്ളത്? വളരെ ചുരുക്കി പറയാണ്, അതായത് എല്ലാം നിങ്ങൾക്ക് നോക്കാം. വല്ലദീന കഫറു വകദബൂബി ആയാത്തിനാ ഫഉലായികഹും അദാബും മുഹീൻ, സത്യനിഷേധം ഉൾക്കൊള്ളുകയും ഈ ആയത്തിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. 22:58 ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അല്ലാഹു ഇറക്കിയ ഈ കിതാബിൽ നിന്ന് വന്നിട്ടുള്ള വസ്തുതയെ മറച്ചുവെക്കുന്നവർ, വയസ്തറൂന ബിഹി സമനം കലീലൻ, അല്ലാഹുവിന്റെ ഈ ആയത്തുകളെ തുച്ഛമായ നിലക്ക് വിൽക്കുകയും ചെയ്യുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഉലായികമായ എഴുത്തുകൾ ഫീ ബുതൂനിയും ഇല്ലെന്നാ, അവരവരുടെ വയറ്റുകളിലേക്ക് നിറക്കുന്നത് തീയാണ്, അവർക്കെന്തുണ്ട്? വേദനാജനകമായ ശിക്ഷയുണ്ട്. 2:174 അതുപോലെ വമൻ യുക്തുൽ മുഅ്മിനൻ മുതാമ്മിദൻ ഫജ്സാഉഹു ജഹന്നം خالدا فيها وغلب الله عليه ولعنه وعذبه عذابا عظيما. വല്ലവനും ഒരു മുഅ്മിനെ കരുതിക്കൂട്ടി കൊന്നാൽ ഫജ്സാഉഹു ജഹന്നം, അവന് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. خالدا فيها, അവൻ അതിന് ശാശ്വതമായിരിക്കും. وغلب الله عليه, അവന് അല്ലാഹു അവന്റെ മേൽ ശപിച്ചിരിക്കുന്നു, കോപമുണ്ട്. അതുപോലെ തന്നെ വഅദ്ദലഹു അദാബൻ അലീമ, മഹത്തായ ശിക്ഷയും അവനുണ്ട്. ആർക്ക്? ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കൊന്നാൽ അതിന് വേദനാജനകമായ ശിക്ഷയുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഈ വസ്തുതകൾ വെച്ച് നോക്കുക, അത് കൊലപാതകത്തിന്റെ വിഷയം മാത്രം ഞാൻ സംസാരിക്കാം. ശേഷം ഓരോ പറയാം. ഹദീസിൽ എന്ത് പറയുന്നു എന്ന കാര്യത്തിൽ? ഖുർആൻ പറയുന്നു, ഒരാൾ മറ്റൊരാളെ കൊന്നാൽ വേദനാജനകമായ ശിക്ഷയുണ്ട്, ശാശ്വതമായ നരകമുണ്ട്. ഒരു കൊലപാതക വിഷയം ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല, രണ്ടാം പ്രമാണമായ ഹദീസിലേക്ക് നോക്കിയെങ്കിലേ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ ജനിപ്പിക്കുകയാണെങ്കിൽ, ഹദീസിലേക്ക് നോക്കിയാൽ എന്താ കിട്ടാള്? 99 ആളെ കൊന്ന ഒരു പോക്കിരി, അവസാനം അവന്റെ പോക്കിരിത്തം തീരുന്നില്ല. 100-ാമനോട് ചോദിക്കുകയാണ്, ഞാൻ 99 ആളെ കൊന്ന്, എനിക്ക് വല്ല തോപയുമുണ്ടോ? 100-ാമൻ പറയുകയാണ്, ഇല്ലടാ, നിനക്ക് തോപയില്ല, നീ 99 ആളെ കൊന്നിലെ, ഈ ആരടാ അത് കൽപ്പിക്കാൻ എന്നിട്ട് നിന്ന് 100-ാമനെയും കുത്തിക്കൊന്ന്. അങ്ങനെ 100 ആളെയും കൊന്ന്. വീണ്ടും അവൻ യാത്ര പോവുകയാണ്, എനിക്ക് വല്ല തോപയുമുണ്ടോ എന്ന് തേടിപ്പോയി. അങ്ങനെ വിചാരമായൊരു സ്ഥലത്ത് അവൻ മരണപ്പെട്ടു. അങ്ങനെ മരിച്ചെടുക്കുന്ന അവന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരികയാണ്, നന്മയുടെ മലക്കും തിന്മയുടെ മലക്കും. അവർ തമ്മിൽ തർക്കമായി, ഇവൻ എന്താണ് സ്വർഗത്തിന്റെ വിലക്ക് വരുന്നത്, നരകത്തിന്റെ വിലക്ക് വരുന്നു എന്താണ്. അവർ തമ്മിൽ കടിപിടിയായി പിടിച്ചുവലിയാൽ അങ്ങനെ ആ തർക്കത്തിന്റെ മധ്യസ്ഥനായിക്കൊണ്ട് അള്ളാഹു തന്നെ ഇറങ്ങി വന്നു. അങ്ങനെ അള്ളാഹു പറയുന്ന വാക്കെന്താണല്ലോ, നിങ്ങളൊന്ന് അളന്നു നോക്കുക, എവിടേക്ക്? നന്മയുടെ ഭാഗത്തേക്കാണോ അവൻ പോയത്, അവരുടെ തിന്മയുടെ ഭാഗത്തേക്കാണോ അവൻ നടന്നെത്തിയത് എന്ന് അളന്നു നോക്കിയപ്പോൾ അങ്ങനെ അവർ തമ്മിൽ അളന്നു നോക്കി. അങ്ങനെ നന്മയുടെ ഭാഗത്തേക്ക് ഒരു ചാൻ മുൻതൂക്കമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ സ്വർഗാവകാശിയായി സ്ഥിരീകരിക്കുകയും അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് കയറ്റുകയും ചെയ്തു. ഇതല്ലേ രണ്ടാം പ്രമാണമായ ഹദീസ് നോക്കിയാൽ കൊലപാതക വിഷയത്തിൽ കിട്ടുക. സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കാം, വളരെ വലിയ സത്യസന്ധമായ ഒരു ഹദീസായി ജനങ്ങളുടെ മുമ്പിൽ തൗബയുടെ ബാബിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നൊരു ഹദീസാണ്. ഇതിന് സാധുവായ ഒരു മനുഷ്യനെ കൊന്നിട്ട് പോവാണ് എനിക്ക് തോപ്പുണ്ടോന്നുണ്ട്, അപ്പൊ ഇത്രയും പോക്കിനിമാർക്ക് സ്വർഗം കൊടുത്തു എന്നാണ് ഒരു കണക്കാണ്. അതുപോലെ തന്നെ ഷിബാബുൽ മുസ്ലിമും ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ എന്നീ ഹദീസ് ഉണ്ടായിരിക്കെ, ആ ഹദീസ് ശരിയോ തെറ്റോ എന്നാൽ, അതായത് ഇങ്ങനൊരു ഹദീസ് ഉണ്ടായിരിക്കെ എന്ത് ചെയ്തു, നബിയുടെ മരണശേഷം നടന്ന യുദ്ധങ്ങളിൽ പതിനായിരങ്ങളെ കൊല്ലാൻ നേതൃത്വം നൽകി ആര്? ആയിഷയും അലിയും, അതുപോലെ തന്നെ മുആദിയും അലിയും. മുആദിയും അലിയും ആരാണ്? സ്വർഗാവകാശികളാണ്. ആയിഷ ആരാണ്? സ്വർഗത്തിലെ രാജ്ഞിയാണ്. ആര് ഹദീസിൽ പറയുന്നു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള ഈ സഹാബികൾ, അതായത് സുബൈർ, ത്വൽഹ എന്നിവരൊക്കെ ചെയ്തു ജമൽ യുദ്ധത്തിലും സിഫീൻ യുദ്ധങ്ങളിലും എല്ലാം നേതൃത്വം നൽകി. അത് യുദ്ധങ്ങളിലൂടെ പങ്കെടുത്തു, അവർക്കൊക്കെ സ്വർഗവും കിട്ടി. ആദ്യം തന്നെ സ്വർഗം കൊടുത്തു. പ്രവാചകൻ ആദ്യം തന്നെ സ്വർഗം വാഗ്ദത്തം ചെയ്ത ഈ പത്ത് കൂട്ടരിൽ പെട്ട അബൂബക്കർ, സുബൈർ, ത്വൽഹ, ആയിഷ, അലി ഇവരൊക്കെ ചെയ്തു യുദ്ധത്തിന് നേതൃത്വം നൽകി. ആര് തമ്മിൽ? മുസ്ലിം മുസ്ലിം തമ്മിലുള്ള യുദ്ധത്തിൽ, മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള യുദ്ധത്തിൽ നേതൃത്വം നൽകുകയും പതിനായിരങ്ങളെ കൊല്ലാൻ നേതൃത്വം നൽകുകയും അവരെ മുൻകിട്ടിറങ്ങുകയും ചെയ്ത് അവർക്ക് സ്വർഗം കിട്ടി എന്നാണ് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ അത്യാവശ്യം ആൾക്കാരെ കൊല്ലണം എന്നല്ലേ ഇതിൽ നിന്നും വ്യക്തമാവുന്നത്? പ്രവാചകന്റെ ചര്യതല്ലേ, ഉസ്വത്തതല്ലേ, ഇതാണോ ഉസ്വത്ത്? ഖുർആൻ പറയുന്നതോ ഒരു മുഅ്മിനും മറ്റൊരാളെ കൊല്ലാൻ പാടില്ല, കൊന്നാൽ അതിന് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതുപോലെ നരകത്തിന്റെ വിഷയം ഇനി വരാം. ഇന്നല്ലദീന യഅ്കുലൂന അംവാല യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൂന സഈറാ. ഇന്നല്ലദീന യഅ്കുലൂന അംവാല യതാമ യതീമക്കളുടെ മുതലുകൾ തിന്നുന്നവരാർ, അക്രമമായ യതീമക്കളുടെ മുതലുകൾ തിന്നുന്നവർ, അവരുടെ വയറ്റുകളിലേക്ക് തീയാണ് നടക്കുന്നത്, അതുകൊണ്ട് അവരെ നരകത്തിലേക്ക് എറിയുക തന്നെ ചെയ്യും. നാലേ പത്ത്. അപ്പൊ യതീമക്കളുടെ മുതലുകൾ തിന്നാൻ പാടില്ല, അക്രമമായി തിന്നാൽ അവന് നരകമാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ഹദീസ് പ്രകാരമോ? ഒരു പിതാവ് മരണപ്പെട്ടു, പിതാവിന്റെ മകന് സ്വത്തില്ല, പിതാവിന്റെ എല്ലാ മക്കൾക്കും സ്വത്ത് കൊടുത്തു. അങ്ങനെ ആ പിതാവിന്റെ മകൻ പിതാവ് മരിക്കുന്നതിന്റെ മുമ്പ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മകന്റെ മകന് യതീമായി കിടക്കുന്ന ആ കുട്ടികൾക്ക് സ്വത്ത് നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അന്തരാവകാശത്തിന് മസ്കറകൾ പറഞ്ഞു വിവരിച്ചുകൊള്ളുന്ന കൂടത്തിൽ യതീമിന്റെ സ്വത്തുകൾ തിന്നുന്നവർ വയറ്റിലും തീയാണ് നടക്കുന്നത് എന്ന ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് അന്തരാവകാശ മസ്കറകൾ പറഞ്ഞു വരുന്നതിന്. ആരെങ്കിലും ആ കാര്യത്തിൽ ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ആ മകന്റെ മകന് സ്വത്ത് കൊടുക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയിലൂടെ ഇവർ ഇസ്ലാമിക ശരീഅത്തിൽ വിവിധ രൂപങ്ങളിലൂടെ മാറ്റത്തിരുത്തലുകളിലൂടെ ഇതാണ് ശരീഅത്ത് എന്ന രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം സമഗ്രമായി നമുക്ക് പിന്നീട് ഒരുക്കപ്പെടാം. അതുപോലെ അക്രമം കാണിക്കുന്നവർക്ക്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർക്ക്, കൃഷി നശിപ്പിക്കുന്നവർക്ക് നാശം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമേ ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് നരകമുണ്ട്. അതുപോലെ വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് നാശം. അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂൻ വല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അന്യരെ കാണിക്കാൻ വേണ്ടി ഒരു ജാടയായി നമസ്കരിക്കുകയും എന്നാൽ സർവോപകാരപ്രദമായ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാതിരിക്കുകയും അമൽസ്വാലിഹാത്തുകളിൽ വ്യാപൃതനാകുകയും ചെയ്യുന്ന നമസ്കാരക്കാർക്ക് നാശം, വയലുൻ അങ്ങനത്തെ സംസ്കാരക്കാർക്ക് നാശം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വയലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്യമെന്ന് കാണിക്കുന്നവർക്ക് നാശം. الذين إذا اكتالوا ولن ناس يستوفون وإذا قالوهم موزروهم يخسرون على يلن أولئك أنهم مبعوثون على ذنم توقتلهم قرتمان قاني كنن وكي ناشم اندي അങ്ങനെ തൊള്ളവർക്ക് നാശം, അവർക്കും വേദനാദരകമാശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വെള്ളിയും സ്വർണവും കൂമ്പാരമാക്കി വെക്കുകയും ഇതെല്ലാം എന്റേതാണ്, ഇതിന്റെ ഉടമയെല്ലാം ഞാനാണ്, ഇനി ഈ സ്വത്തിൽ നിന്ന് മറ്റൊരാൾക്കും അവകാശമില്ല എന്ന് ധിക്കാരപൂർവ്വം നടക്കുകയും ചെയ്യുന്ന ധിക്കാരികൾക്ക് വേദനാദരകമാശിച്ചിട്ടുണ്ട്. 9:34 പരിശോധിച്ച് നോക്കുക. സ്വത്തുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടി, ഇതിന്റെ സ്വത്തിന്റെ അവകാശം ഞാനാണ്, ഇതിൽ നിന്ന് ഒരു കാശും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല എന്ന് പറയുന്ന പിശുക്കന്മാർക്ക് നരകമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. 4:37. അതുപോലെ നാട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സദുദ്യമുണ്ടെങ്കിൽ, ആ സദുദ്യമത്തിനെതിരെ പാറ പണിയുന്ന വല്ലവരുമുണ്ടെങ്കിൽ, ആ പാറ പണിയുന്നവർക്ക് നരകം എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് നാട്ടിൽ എല്ലാവർക്കും ആവശ്യമുള്ള റോഡ്, ആ റോഡ് മെയിൻ റോഡിൽ നിന്നും ആ റോഡിലേക്ക് കടക്കുന്ന മെയിൻ റോഡിന്റെ വക്കത്തുള്ളൊരു തൻ അതൊരു പാറയായിരിക്കും. കാരണം അതിന് റോഡിന്റെ ആവശ്യമില്ല. അതിന്റെ വാക്കിലുള്ള ആൾക്കാർക്കെല്ലാം റോഡ് ആവശ്യമാണ്. എന്നാൽ എന്താണ്, ഈ മെയിൻ റോഡിന്റെ വക്കിലുള്ളവൻ ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കുകയില്ല. കാരണം എനിക്കിതിന്റെ ആവശ്യം ഇല്ല, മറ്റുള്ളവർക്ക് ആവശ്യം എനിക്ക് എനിക്കില്ല എന്ന ധാരണയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർക്ക് നാശമുണ്ട്. കാരണം എങ്ങനെയാണ് അവൻ ആ സ്വത്ത് കിട്ടിയത് എന്ന് അവൻ ചിന്തിക്കുന്നില്ല. അവന് പരമ്പരാഗതമായിട്ട് അനന്തരം കിട്ടിയ സ്വത്തായിരിക്കും. ആ സ്വത്ത് മുഴുവൻ അവന്റേതാണെന്ന് ഹുങ്ക് നടിക്കണ്ട എന്നാ ഖുർആൻ പറയുന്നത്. അനന്തരമായി കിട്ടുന്ന സ്വത്തുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വത്തുകൾ മുഴുവനും അവന്റെതാണെന്ന നാട്യത്തോടു കൂടി സ്നേഹിക്കുകയും അതിനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നവർക്ക് നാശമുണ്ട് എന്ന പറഞ്ഞു. അതായത് അനന്തരമായി കിട്ടുന്ന സ്വത്തുകൾ മുഴുവൻ വഹിക്കുന്നവർക്ക് മുഴുവൻ നരകമുണ്ട് എന്ന് വിചാരിച്ച് വേദാറാവണ്ട. ഖുർആന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് അനന്തരമായി കിട്ടുന്ന സ്വത്തിന്റെ അവകാശം ഇവൻ ഞാനാണ് എന്ന ഹുങ്ക് പാടില്ല. കാരണം ഇതിൽ നിന്ന് എല്ലാവർക്കും അവകാശമുണ്ട് എന്നൊരു ധാരണയോടുകൂടി അതിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികളിലേക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ, ഗുരിഞ്ചി സ്ഥലമാണെങ്കിൽ ഗുരിഞ്ചി സ്ഥലം വിട്ടുകൊടുക്കാൻ വിശാലമായ ഒരു തന്മനസ് കാണിക്കണം. അങ്ങനെ വല്ലവരും തന്മനസ് കാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് നരകമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. 5:26 എന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ വല്ലവരും തന്മനസ് കാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് നരകമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. 5:26 എന്ന് പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ ഖുർആനിലൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്തുന്ന ഏതൊരു വിഷയമുണ്ടോ ആ വിഷയത്തിനെല്ലാം നരകമായിട്ട് ഖുർആൻ കാണുന്നു. ഒന്നുകൂടി ഞാൻ ഊന്നി പറയട്ടെ, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഉപദ്രവമായി തോന്നുന്ന എല്ലാ വിഷയങ്ങളിലേക്കും നരകമായിട്ടാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ നമ്മെ സംബന്ധിച്ചോട്ടോ, ഇവര് ഹദീസുകളിലൂടെ നരകം പറയുന്നത് വളരെ നിസ്സാര കാര്യങ്ങൾക്കാണ് ഇവര് ഹദീസുകളിലൂടെ നരകം പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യം, ഖുർആനിൽ അതിനൊന്നും ഒരു സ്ഥാനവുമില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നരകത്തെ മാത്രമേ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുള്ളൂ. എന്നാൽ ആ നരകം വളരെ ഗൗരവമുള്ള നരകത്തെ കുറിച്ചാണ് പറഞ്ഞത്, വളരെ ഗൗരവമുള്ള കാര്യത്തെ കുറിച്ചാണ് ഖുർആൻ നരകം പറഞ്ഞിട്ടുള്ളത്. ഹദീസിലേക്ക് കിടക്കുമ്പോഴോ, ഹദീസിലേക്ക് കിടക്കുമ്പോഴോ അതൊക്കെ നിസ്സാര കാര്യം. കൊലപാതകം, കൊലപാതകമൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. കാരണം അലിക്കും സ്വർഗം, പിന്നെ സുബൈറിനും സ്വർഗം, തൽഹക്കും സ്വർഗം, 10,000 ജനങ്ങളെ കൊന്നിട്ടും സ്വർഗം കിട്ടി. 99 കൊന്നിട്ട് 100-ാമത്തെ തച്ചിട്ടോ ഓണം സ്വർഗം കൊടുത്ത്. ഖുർആൻ പറയുന്നതോ ഒരാളെ കൊന്നാൽ അവൻ ശാശ്വതമായ നരകത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നു. അതാണ് ഖുർആനും ഹദീസും എന്നുള്ള വൈരുദ്ധ്യം. ഹദീസിലൂടെ നരകം കാണിക്കാൻ എങ്ങനെയാണ്, ഏതാണ് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. ചിത്രം വരയ്ക്കുന്നവർക്ക് നരകമാണ് ഖുർആന്റെ കാഴ്ച, ഹദീസിന്റെ കാഴ്ചപ്പാട്. ചിത്രം വരക്കുന്നത് നരകത്തിലേക്കുള്ള മാർഗമാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ധാരാളം മരിച്ചു പോയി. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്നതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യാൻ, കുല്ലു മസൂറും ഫിന്നാർ, എല്ലാ ചിത്രം വരക്കുന്നവരും നരകത്തിലാണ്. എല്ലാ ചിത്രങ്ങൾക്കും അവനെന്ത് ചെയ്യണം, മഹ്ശറയിൽ വെച്ച് രൂപം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും അല്ലാഹു അവനെ നരകത്തിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ അവന് നിർബന്ധമാണെങ്കിൽ ചിത്രം വരച്ചേ കഴിയൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ, അവൻ വല്ല മരങ്ങളോ മറ്റോ വരച്ചു കൊടുത്തെ, ജീവനുള്ളത് വരക്കാൻ പാടില്ല, അതായത് മനുഷ്യന്മാരുടെ ചിത്രം വരക്കാൻ പാടില്ല, ജീവികളുടെ ചിത്രം വരക്കാൻ പാടില്ല, വല്ല മരത്തിന്റെയും ചിത്രം വരച്ചു കൊള്ളട്ടെ എന്നാണ്. ബാബ് അസാബുൽ മുസവ്വരീൻ 5910 ഇവർ ചോദിച്ചു. ഇന്ന അഷദ്ദ നാസി, മറ്റൊരു ഹദീസ് ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന അഷദ്ദ നാസി അസാബൻ ഇന്ദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ഏതാണെന്നല്ലേ, അൽ മുസവ്വറൂൻ ഇന്ന അശദ്ദ നാസി അദാബൻ ഇന്ദല്ലാഹി യൗമൽ ഖിയാമത്തി അൽ മുസവ്വറൂൻ, ചിത്രം വരക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ളത്. ഹദീസ് പറയാം. ഇതിന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ലാ യദ്ഖലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബ് വലാ വസ്വർ, അതായത് നായയോ ചിത്രമോ ഉള്ള ഒരു വീട്ടിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല. നായയോ ചിത്രമോ ഉള്ള ഒരു വീട്ടിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല. അപ്പൊ ഇസ്രായേലിന്റെ മലക്കുകൾ, ഇസ്രായേലിന്റെ മലക്കുകൾ മരണത്തെ പിടിക്കാൻ നിങ്ങളുടെ അടുക്കൽ വരാതിരിക്കാൻ എടുക്കാവുന്ന ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നോ, വീടിന്റെ മുമ്പിൽ ഒരു ചിത്രം കൊണ്ടേ വെച്ചാൽ, കാരണം മലക്കുകൾ പിന്നെ വീട് കിടക്കൂല, കാലാകാലം ജീവിക്കാം. ഈ കണക്ക് പ്രകാരം ആയിഷ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, നബി ഒരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ആയിഷയുടെ റൂമിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആയിഷയുടെ റൂമെല്ലാം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വിരികൾ, ചിത്രപ്പണികളുള്ള വളരെയധികം വിശാലമായ വിരികൾ കണ്ടു. അങ്ങനെ റസൂലിന്റെ മുഖം വിവരണമായി. അങ്ങനെ റസൂൽ ചോദിക്കുകയാണ്, എന്താണിത്? അപ്പൊ റസൂൽ ആയിഷ പറഞ്ഞു, ഇതെല്ലാം ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചതാണ്. റസൂൽ എന്ത് ചെയ്തു എന്നറോ, ആ ചിത്രമുള്ള വിരികളെല്ലാം കീറിക്കളഞ്ഞു. എന്നിട്ട് റസൂല് പറഞ്ഞാണ് എന്താണ്, നിനക്കറിയില്ലേ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ഇങ്ങനെ ചിത്രം ഈ വിരികൾ തൂക്കുന്നവർക്കുള്ളതാണ് എന്നുള്ളത്. അപ്പൊ ചിത്രം വരക്കുന്നത് ഏറ്റവും വലിയ കുറ്റമുള്ള കാര്യമായിട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സഹോദരന്മാരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകിൽ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഖുർആനിലേക്ക് തിരിച്ചു വരിക. ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഖുർആനിലെ ചിത്രത്തെ കുറിച്ച് ഒരു റിപ്പോർട്ടും ഇല്ല, അതുകൊണ്ട് ചിത്രം വരക്കുന്നത് നരകമല്ല. ഹദീസിലോ ചിത്രം വരക്കുന്നത് കഠിനമായ നരകമാണ്. എന്നാൽ സ്വന്തം പത്രം വരക്കുന്ന എത്ര എത്ര സംഘടനകളുണ്ട് ഇസ്ലാമിക സംഘടനകളായിട്ട്, ആ പത്രങ്ങളിലെല്ലാം കാർട്ടൂണുകളും കാർട്ടൂണിന്റെ പുറമെ മറ്റ് എല്ലാ രീതിയിലുള്ള വസ്ത്രത്തരം ഒഴിച്ചുള്ള ചിത്രങ്ങളും കാണിക്കാറുണ്ട്, നഗ്നമായ ചിത്രങ്ങളും കാണിക്കാറുണ്ട്. ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നത് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഉബ്രമാജയിലെയും അബൂദാബുദിലെയും ഹദീസിന് ഘടക വിരുദ്ധമായ കാര്യമാണ്. നിങ്ങൾ കള്ളു കുടിക്കുന്നത് പോലെ ഗുരുതരമായ കുറ്റമാണ് ഹദീസ് പ്രകാരം ചിത്രം വരക്കുകയും ചിത്രം എടുക്കുകയും ചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഹദീസിനെ ഉൾക്കൊള്ളുന്നില്ല, ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ചില കാര്യങ്ങളിലെല്ലാം വലിയ വിഷയമായി എടുക്കാറുണ്ട്, കാരണം പല ഹദീസുകളും അവർ കാര്യമായി എടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിക്കുനോ തോതിയിരുന്നു, ഓതിയതായി കൃത്യമായ രേഖ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഓതിയിട്ടുള്ളത്, അതുകൊണ്ട് അത് ഓതൽ നിർബന്ധമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം തന്നെ രണ്ടായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതായത് അരീകാടപ്പള്ളിയിൽ നിന്ന് ഒരു നേതാവ് നമസ്കരിക്കുമ്പോൾ ഇമാമിന്റെ പിന്നിൽ നിന്നും കുനൂത്തിന് കൈ പൊക്കിയത്രേ. പൊക്കി എന്നത് അരീക്കാട്ടുകാരനുള്ള ബേപ്പൂരുകാരൻ കണ്ടത്രേ, കണ്ടത് നല്ലവത്തുകാരൻ റിപ്പോർട്ട് ചെയ്തത്രേ, ചെയ്തു എന്നത് വലിയ പാട്ടായത്രേ. എന്നിട്ട് ഇത് വലിയൊരു വിഷയമാക്കിയിട്ട് റസൂലിന്റെ അടുക്കൽ നിന്ന് അങ്ങനെ വന്നൊരു ഹദീസുണ്ട്, അത് എടുക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന വിഭാഗക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ഇതിനീ രീതിയിലുള്ള ഹദീസുകളൊക്കെ നിങ്ങൾ എന്തുകൊണ്ടെടുക്കുന്നില്ല? ഈ കാരണത്താലാണ് മുജാഹിദ് പ്രസ്ഥാനം തന്നെ രണ്ടാക്കി ആ കുനൂത്തിന്റെ വിഷയത്തിൽ. സഹോദരന്മാരെ, ആ കുനൂത്തിന്റെ വിഷയം ബുഖാരി ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ബുഖാരിയില് മുസ്ലിമിലും അബൂദാബൂദിലും തിർമിദിലൊക്കെ അന്നെന്നുള്ള തർക്കമാണ്. നബിന്റെ കാലഘട്ടത്തിന് ശേഷം അവരുണ്ടാക്കിയ ഈ ഹദീസുകളിൽ എന്ന് ഹദീസ് ഉണ്ടാക്കിയോ അന്ന് തന്നെ തർക്കമുള്ള വിഷയമാണ്. സുബിഖ് നബി കുനൂത്ത് ഓതിയിരുന്നോ ഇല്ലേ? അവസ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി അങ്ങനെ കുനൂത്ത് ഓതിയിട്ടുണ്ട്. എപ്പോൾ? സുബിഖ് റുഫുവിന് ശേഷമാണോ മുമ്പാണോ? ശേഷമാണോ ഓതിയിട്ടുള്ളത് എന്ന് ഹദീസ്, മുമ്പാണെന്ന് വേറെ ഹദീസ്. എന്നാൽ ഒരു മാസം മോദി പിന്നെ ഉപേക്ഷിച്ചു മറ്റൊരു ഹദീസ്. എന്നാൽ സുബൈക്കുന്ന കുനൂത്തിൽ സ്ഥിരപ്പെടുത്തി വേറെ ഹദീസ്. അനവധി ഹദീസത്തിലുണ്ട്, അത് തന്നെ വൈരുദ്ധ്യാണ്, അത് വേറെ കാര്യം. അങ്ങനെ കൈ കെട്ടുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക്, കുനൂത്ത് ഓർക്കുന്നവർക്കും ഒക്കെ സൂക്ഷ്മത പാലിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അശബ്ദുല്ലതാബായിട്ടുള്ള ചിത്രം വരക്കുന്നവർ ഈ വിഷയം നിങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല? അതുപോലെ നരകം പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങൾ, സ്വർണമോതിരം പതിച്ചാൽ നരകത്തിലാണ്. സ്വർണത്തിന്റെ മോതിരമോ വളയോ പുരുഷൻ ധരിച്ചാൽ അവൻ നരകാവകാശിയാണ്. സ്വർണത്തിന്റെ വല്ല ആഭരണവും ഒരു കുട്ടിയുടെ കയ്യിൽ ഉണ്ടായാൽ അവന് പരലോകത്ത് വെച്ച് അതിന് മറുപടി പറയണം എന്ന ധാരണയിലാണ് ഈ രക്ഷിതാക്കളോ ആ കുട്ടിയോ മറുപടി പറയണം എന്ന ധാരണയിലാണ് മുസ്ലിം സമൂഹം ഇന്ന് നിലകൊണ്ടിട്ടുള്ളത്. എന്നാൽ ഖുർആനിൽ അതിന് അതിന്റേതായ യാതൊരു സൂചനയുമില്ല. സ്ത്രീകളാണ് സ്വർണം ധരിക്കാറുള്ളത്. എന്നാൽ പുരുഷന്റെ കയ്യിലോ കഴുത്തിലോ ചെറിയൊരു മാലയോ അതോ ഉണ്ടായിരുന്നെങ്കിൽ നരകത്തേക്ക് ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ? പഠിച്ചവനെ നിങ്ങൾ എന്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ കണക്കാക്കേണ്ട ഉപകാരം കണക്കാക്കിയിട്ടില്ല എന്നുള്ളതിന്റെ വസ്തുതയാണ്. പഠിച്ചവൻ ഈ കാര്യത്തിൽ ഒന്നും ശിക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അതൊക്കെ നമുക്ക് വിട്ടുതന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ പട്ടുവസ്ത്രം ധരിക്കൽ വലിയ തെറ്റായിട്ട് അവർ കാണുന്നു. പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല, പട്ടുവസ്ത്രം ധരിക്കുന്നവൻ നരകാവകാശിയാണ്. അതുപോലെ തന്നെ മുടി ക്രോപ്പ് ചെയ്യുന്നവൻ നരകാവകാശിയാണ്. മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല. ബുഖാരിന്റെ മുസ്ലിമൊക്കെ ഹദീസാണ്, 1643 ഹദീസാണ്, മുത്തഫഖ് അലൈഹി ഹദീസാണ്. മുടി ക്രോപ്പ് ചെയ്യുന്നത് നരകാവകാശിയാണ്, മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിന്ന് മൂത്രം ഒഴിക്കാൻ പാടില്ല. നിന്ന് മൂത്രമൊഴിക്കുന്നവനെ റസൂലും ഒരു സഹാബിയും കൂടി ഒരു ഖബറിന്റെ അടുക്കൽ കൂടെ നടന്നുപോയി. കടന്നുപോയപ്പോൾ അവിടെ നിന്നും ഖബറിൽ നിന്നും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഖബറിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നത് ഇവർ കേട്ടപ്പോൾ സഹാബി നബിനോട് ചോദിച്ചു, എന്താണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? റസൂൽ പറഞ്ഞു, നിസ്സാര കാര്യത്തിനാണ് അവർക്ക് ശിക്ഷ അനുഭവിക്കുന്നത്. എന്താണ് കാരണം? അവർ ഈബത്ത് പറയാറുണ്ടായിരുന്നു, നമീമത്ത് പറയാറുണ്ടായിരുന്നു. പിന്നെന്താണ് കാരണം? മൂത്രയ്ക്കുമ്പോൾ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. മൂത്രയ്ക്കുമ്പോൾ മറ സ്വീകരിക്കാത്ത കാരണത്താൽ ഖബറിൽ നിന്ന് ഇപ്പോഴും ശിക്ഷകൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊടുക്കുന്നത്. മൂത്രയ്ക്കുമ്പോൾ മറ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ. അതുപോലെ തന്നെ നിന്ന് മൂത്രയ്ക്കാൻ പാടില്ല. എന്നാൽ നിന്ന് മൂത്രയ്ക്കാൻ പാടില്ല എന്ന ഹദീസിനോട് കൂടെ തന്നെ നിന്ന് മൂത്രമൊഴിച്ചു പ്രവാചകൻ എന്ന ഹദീസും ധാരാളമുണ്ട്. അനിയൻ നിന്ന് മൂത്രമൊഴിച്ചു എന്നുള്ള ഹദീസുണ്ട്. ഇതെങ്ങനെ വൈരുദ്ധ്യം വന്നു? നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യണത്. എന്നാൽ നബി നിന്ന് മൂത്രമൊഴിച്ചതായിട്ടുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ കുടിക്കാൻ പാടില്ല, നിന്ന് തിന്നുകയോ കുടിക്കുവാനോ പാടില്ല. വല്ലവനും നിന്ന് കുടിക്കുകയോ തിന്നുകയോ ചെയ്താൽ അവൻ ഛർദ്ദിച്ചുകൊള്ളട്ടെ. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യാൻ, ഒരാൾ നിന്ന് ഭക്ഷണം കഴിക്കുകയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഛർദ്ദിച്ചുകൊള്ളട്ടെ എന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തു. അതിന് നേരെ തായുള്ള രണ്ടു മൂന്ന് ഹദീസുകൾ പരിശോധിച്ചു നോക്കി. മുഹമ്മദ് നബി സംസം വെള്ളം നിന്ന് കുടിച്ചതായിട്ടും ഹദീസിൽ കാണുന്നു. ഇങ്ങനെ ഹദീസുകളിൽ വളരെയധികം വൈരുദ്ധ്യങ്ങൾ. അതായത് അബൂ ഹുറൈറ മുഹമ്മദ് നബിയോട് ഒപ്പം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ഇവരുടെ ധാരണ. എന്നാൽ എന്തൊരു കാര്യമുണ്ടോ ആ കാര്യത്തിലെല്ലാം ഉടുസായ ഒരു ജീവിതം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് അബൂ ഹുറൈറ. നബി നിന്ന് മൂത്രമൊഴിക്കുന്നതിന് നിരോധിച്ചിട്ടുണ്ട്. നിന്ന് കുടിക്കുവാനും തിന്നാനും പാടില്ല. നിന്ന് കുടിക്കുക തിന്നുക ചെയ്താൽ ഛർദ്ദിച്ചു കൊള്ളണം. അതുപോലെ തന്നെ
മൂത്രം
ഈ മൂത്രം അഴിക്കുക, കുടിക്കുക, തിന്നുക എന്നുള്ള കാര്യമല്ലേ ഒരു മനുഷ്യന് എപ്പോഴും ചെയ്യാറുള്ളത്? നീ ശ്രദ്ധിക്കണോ? മൂത്രം കഴിക്കാം, അതുപോലെ ഭക്ഷണം കഴിക്കാം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചര്യാണ്. ഈ ചര്യ പോലും അബൂഹുറൈർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉടുത്തായ ഒരു രീതി. മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുമ്പോളോ ഒരു കുഴപ്പമില്ല, ഇത് നിന്ന് മൂത്രമഴിച്ചത്, ഇരുന്ന് മൂത്രമഴിച്ചത്, നിന്ന് തിന്നത്, ഇരുന്ന് തിന്നു. ഇത്രമാത്രം റസൂലിന്റെ ഒപ്പം നടന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള അബൂഹുറൈറക്ക് എങ്ങനെ ഈ വൈരുദ്ധ്യം വന്നത്? പല ഹദീസ് ഓരോ ഹദീസ് പരിശോധിച്ചാൽ അങ്ങനെ, അതായത് നബി ലുഹാ നമസ്കാരം രാവിലത്തെ നമസ്കാരമാണ്, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന സമയത്തുള്ള നമസ്കാരത്തെ കുറിച്ചാണ് വിഷയം. ദുഹാ നമസ്കാരം പ്രവാചകന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേയില്ല. അബൂഹുറൈറ റിപ്പോർട്ട് ചെയ്യാം. നബിന്റെ ജീവിതത്തിൽ അത് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടെന്നല്ലാന്ന് അബൂഹുറൈറ. എന്നാൽ അതേ രീതിയിൽ നബിന്റെ കൂടെ നടന്ന് സഹവസിച്ചിട്ടുള്ള ആയിഷ റിപ്പോർട്ട് ചെയ്യുള്ളോ, നബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിസ്കാരം തന്നെ വെച്ചിട്ടില്ല. നോക്കണങ്ങൾ രണ്ടാളും മുഹമ്മദ് നബിന്റെ ഒപ്പം നടന്നാളാ, അബൂഹുറൈറയും ആയിഷയും. ആയിഷ 10 കൊല്ലത്തോളം നബിന്റെ ഒപ്പം നടന്നിട്ടും ഇങ്ങനൊരു നമസ്കാരം നബി നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. അബൂഹുറൈറ പറഞ്ഞപ്പോഴോ അബൂഹുറൈറ അതിശോ നബിന്റെ ജീവിതത്തിൽ ഒഴിവാക്കി. ഏതാ സഹോദരന്മാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്? അങ്ങനത്തെ ദുഹാനസ്കാരത്തെ കുറിച്ച് കുറവാൻ പറഞ്ഞോ? ഇല്ല, നമ്മൾ എടുക്കണ്ട. സത്യ അത്രല്ലേ ഉള്ളൂ, ഞങ്ങൾ അത്ര പറയുന്നുള്ളൂ. അതിന്റെ കൂടെ ഇങ്ങനെ തെക്കുന്നേരും ചെല്ലി കൂടേണ്ട ഒരു ആവശ്യമില്ല. ഈ രണ്ട് വൈരുദ്ധ്യമായ ഹദീസുകൾ വരുമ്പം രണ്ടും തട്ടിയാൽ മതി, എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങുക, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ സ്വർഗം, ഖുർആനിൽ പറഞ്ഞ ഈ നരകത്തന്നെ പറയാനുണ്ടെങ്കിൽ ഒരുപാട്. അതായത് വല്ലവനും 70 മുസഹബ് കരിച്ചു, ഒരു നബിയെ കൊന്നു, കഅബയിൽ വെച്ച് ഉമ്മയെ വ്യഭിചരിച്ചു. ഈ ഗൗരവാണ്, 70 മുസഹബ് കരിച്ചു, ഒരു പ്രവാചകനെ കൊന്നു, കഅബയിൽ വെച്ച് ഉമ്മയെ വ്യഭിചരിച്ചു, എന്നാലും നമസ്കാരം ഉപേക്ഷിച്ചവനേക്കാൾ ഉത്തമനാണ് അവൻ എന്നാണ് അധിശരിച്ചത്. ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ കാര്യങ്ങളൊക്കെ. നമസ്കാരത്തെക്കാൾ വലിയ ഗൗരവമുള്ള വിഷയമൊന്നല്ല അത്. അതായത് കഅബയിൽ വെച്ച് ഉമ്മയെ വ്യഭിചരിക്കുന്നതും 70 മുസഹബ് കരിക്കുന്നതും എന്തല്ല, നമസ്കാരം ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു കുറ്റമല്ല എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.